കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങൾ. പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൽ വരുന്നതിന്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുക, സ്വാധീനിക്കുക, സ്വഭാവത്തിൽ മാറ്റമുണ്ടാകുക, മനോഭാവത്തിൽ മാറ്റമുണ്ടാകുക, തലത്തിന്റെ മാറ്റമുണ്ടാകുക. ആ മാറ്റം പരിശുദ്ധാത്മാവിലൂടെ നമുക്കുണ്ടാകുന്നില്ല എങ്കിൽ നമ്മൾ അറിയാതെ ഒരു തെറ്റായ അറിവ് ലോകത്തിന് കൊടുക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് നിങ്ങൾ പറയുന്നത് പോലെ കാര്യങ്ങളില്ല എന്ന് പറയുകയാണ്. ഇന്ന് അപ്പോൾ താഴ്മ നമുക്ക് വേണം, വിധേയത്വം നമുക്കുണ്ടായിരിക്കണം, പരസ്പര സ്നേഹം നമുക്കുണ്ടായിരിക്കണം, ബഹുമാനം മറ്റുള്ളവരോടുണ്ടായിരിക്കണം, ആദരവ് ഉണ്ടായിരിക്കണം. ഇവയെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലത്താൽ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം കൊണ്ട് നമുക്കുണ്ടാകേണ്ടതാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് രാത്രിയിൽ ഞാൻ ഈ ക്ലാസ്സുകൾ ഒരുപാട്, ഈ വിഷയങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ഞാനൊരു കട്ടിയത് പറയാം. ഇന്നലത്തെ ക്ലാസിന്റെ ബാക്കി തന്നെ വീണ്ടും അത് ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞാൽ അത് വീണ്ടും തീരത്തില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്, കൃപാവരങ്ങൾ. സഭകളില് വളരെ അത്യാവശ്യമായിട്ട് പഠിപ്പിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട, വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് കൃപാവരങ്ങൾ എന്നുള്ള വിഷയം. കൃപാവരങ്ങൾ, ദി ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. അതിന് രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളുണ്ട് കൃപാവരങ്ങളെ പറ്റി അറിയേണ്ടത് കൊണ്ട്. ഒന്ന്, രണ്ട് എക്സ്ട്രീം രീതിയിലാണ് നമ്മളുടെ സഭകൾ ഇപ്പോൾ ആയിക്കൊണ്ടിരിക്കുന്നത്, വിശ്വാസികളും ആയിരിക്കുന്നത്. ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് അവർക്ക് കൃപാവര ശുശ്രൂഷകരുടെ എന്തെങ്കിലും ഒരു അഡ്വൈസ് ഇല്ലാതെ അവർ ഒന്നും ചെയ്യത്തില്ല. ഒരു ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും ആരെങ്കിലും അവരോട് പറയണം, മകനെ നീ ചപ്പാത്തി കഴിക്കാമെന്ന് പറയണം. മറ്റൊരു ഗ്രൂപ്പിന് ഈ സംഗതി ഒരിക്കലും വേണ്ട, ഇതെല്ലാം തെറ്റാണ്, കൃപാവരങ്ങൾ എന്ന് പറയുന്ന കാര്യങ്ങളേ ഇല്ല എന്ന് ഉള്ള രണ്ട് ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. എന്നാൽ വേദപുസ്തകം ഇത് സംബന്ധിച്ച് എന്താണ് പറയുന്നത്? എന്താണ് കൃപാവരങ്ങൾ എന്ന് പറയുന്നത്? ഒന്ന്, കൃപാവരം എന്താണ്? കൃപാവരം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ ശരീരമായ സഭയോടുള്ള ബന്ധത്തിൽ, സഭയുടെ കെട്ടുപണിക്കും വളർച്ചയ്ക്കുമായി ഉപയോഗിക്കുവാനാണ് കൃപാവരം. ക്രിസ്തുവിന്റെ ശരീരമായ സഭയോടുള്ള ബന്ധത്തിൽ, സഭയുടെ കെട്ടുപണിക്കും വളർച്ചയ്ക്കുമായി ഉപയോഗിക്കുവാനാണ് കൃപാവരങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ കൃപാവരങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്ന്, ഇത് സഭയുടെ കെട്ടുപണിക്ക് ഉതകണം, ഒരു വ്യക്തിയുടെ ആത്മീകമായ വളർച്ചയ്ക്ക് ഉതകണം, സഭയുടെ ആത്മീകമായ നന്മകൾക്ക് ഇത് ഉതകണം. അതാണ് കൃപാവരത്തിന്റെ ഒന്നാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത്. എന്നാൽ ആ കൃപാവരം എന്ന് നമ്മൾ പറയുമ്പോൾ അതിന്റെ ലക്ഷ്യം, ഒന്ന്, ഏത് കൃപാവരം ഉപയോഗിച്ചാലും നമ്മളെ ബലപ്പെടുത്തണം, ഒരു വിശ്വാസിയെ ബലപ്പെടുത്തണം, പ്രബോധിപ്പിക്കണം. പ്രബോധനം എന്ന് മലയാളത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മുടെ സഭയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പ്രബോധനമെന്ന് നമ്മൾ പറയുന്നത്, ആരെങ്കിലും പ്രായമുള്ള ഒരാള് മുമ്പോട്ട് വന്ന് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള, അദ്ദേഹത്തിന് താല്പര്യമുള്ള ഒരു വാക്യത്തിൽ നിന്ന് എന്തെങ്കിലും പറയുന്നതായിട്ടാണ് പ്രബോധനം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. പ്രബോധനമെന്ന് പറയുന്നത് അതല്ല, അതിനേക്കാൾ അപ്പുറത്തൂടാണ്. പ്രബോധനം എന്ന് പറയുന്നത് തളർന്നിരിക്കുന്ന ഒരാളെ പ്രോത്സാഹിപ്പിക്കുക, നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്ന ഒരാളെ മുൻപോട്ട് തള്ളി വിടത്തക്ക നിലയിൽ പ്രചോദിതമായ വാക്കുകൾ പറയുന്നതാണ് പ്രബോധനം എന്ന് പറയുന്നത്. അല്ല, നമ്മുടെ സഭാന്തരീക്ഷത്തിൽ കാണുന്നത് പോലെ എന്നെ സന്തോഷിപ്പിച്ച വാക്യം 13:6 അവന്റെ മക്കളെ പിടിച്ച് ഏതെങ്കിലും ഒരു വാക്യം അങ്ങ് പറയുക, മറ്റുള്ളവരോട് ഒരു ദേഷ്യം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഒരു വാക്യം വായിക്കുന്ന, അതല്ല പ്രബോധനം. പ്രബോധനം എന്ന് പറയുന്നത് വളരെ ശക്തമായി നമ്മുടെ ജീവിതത്തോട് സ്പർശിക്കുന്നതാണ്. അപ്പോൾ അത് പ്രബോധിപ്പിക്കുവാൻ, അടുത്തത് ധൈര്യപ്പെടുത്തണം. ഏത് ഗിഫ്റ്റ് ഉപയോഗിച്ചാലും, ഏത് കൃപാവരം ഉപയോഗിച്ചാലും അത് മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതായിരിക്കണം, മുറിവുകളെ കെട്ടുന്നതായിരിക്കണം. ഏത് ഗിഫ്റ്റ് ഉപയോഗിച്ചാലും മുറിവുകളെ കെട്ടുന്നതായിരിക്കണം. ആകപ്പാടെ ക്ഷീണിച്ച് തളർന്ന് വേദനിച്ചിരിക്കുന്ന ഒരാളിനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ മുറിവുകളെ കെട്ടത്തക്ക നിലയിലുള്ള വാക്കുകൾ പറയുന്നതാണ്, ഉപയോഗിക്കുന്നതാണ് കൃപാവരങ്ങൾ കൊണ്ട് പറയുന്നത്. അടുത്ത, മുന്നറിയിപ്പ് നൽകുക. മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ നീ ആള് ശരിയല്ല, നിന്റെ പോക്ക് ശരിയല്ല, അതാ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അത് ദർശന രൂപത്തിൽ പറയാം, പ്രവചന രൂപത്തിൽ പറയാം, ചിലപ്പോൾ ശക്തമായ പ്രസംഗങ്ങളിലൂടെ പറയാം, പ്രസംഗങ്ങളിലൂടെ ഒക്കെ അത് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ മൂന്ന് ഈ നിലകളിലൊക്കെയാണ് കൃപാവരങ്ങളെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിനാണ് ഈ കൃപാവരങ്ങൾ ചെയ്യേണ്ടത്. ഇനി കൃപാവരങ്ങൾ എന്തല്ല, പ്രത്യേകം നോട്ട് ചെയ്യണം, കൃപാവരങ്ങൾ എന്തല്ല. ഒന്ന്, നാച്ചുറൽ ആയിട്ടുള്ള ടാലന്റ് അല്ല കൃപാവരം. ഒരാൾക്ക് ജന്മനാ പാടാനുള്ള കഴിവുണ്ട്, അത് പാടാനുള്ള കഴിവ കൃപാവരമല്ല. ഒരാൾക്ക് മറ്റെന്തെങ്കിലും പ്രസംഗിക്കാനുള്ള ഒരു 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 ടാലന്റ് ഉണ്ട്, അത് കൃപാവരമല്ല, അതൊരു ടാലന്റാണ്. അപ്പോൾ ജന്മനായുള്ള കഴിവുകളോ ജന്മനായുള്ള ടാലന്റുകളോ അല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതോ അല്ല കൃപാവരം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ പല കോൺഗ്രിഗേഷനിലും പലയിടത്തും ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൃപാവരമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കി. ഇവിടെ ആരുമില്ല കൃപാവരമുള്ളവർ. ഇതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി, ഞാനത് പിന്നാലെ പറയാം. പക്ഷേ ഈ കൃപാവരങ്ങൾ എന്നുള്ളതിനകത്ത് ആ ലിസ്റ്റിനകത്തിൽ നിങ്ങളൊന്ന് നോക്കി, ആ ലിസ്റ്റ് ഇപ്പോഴൊന്ന് ഇവിടെ ആ ലിസ്റ്റിനകത്തിലൂടെ നിങ്ങൾക്കുള്ളതായിട്ടുള്ള അതിലേതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്ന് നോക്കിയിട്ട് അതുള്ളവരുള്ളവർ കൈയൊന്ന് പൊക്കിയേക്കണേ. ഓക്കെ, ലിസ്റ്റ് വരും, എന്റെ പുറകെ വരും. അപ്പോൾ നിങ്ങൾ ഇപ്പൊ കൈ ഉയർത്ത, ഓക്കെ, ഇതിനകത്തില് ഓരോന്ന് താഴോട്ട് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അതിനകത്തിലേതെങ്കിലും ഉണ്ടെങ്കിൽ അവരൊന്ന് കൈ പൊക്കിയത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഇതിനകത്തിൽ ഏതൊക്കെ ഉണ്ടെന്നുള്ളു. ആ ഓക്കെ, വേണ്ട അച്ഛാനെ കൈ പൊക്കി തന്നെ ഇരിക്കട്ടെ, താഴ്ത്തിയിടണ്ടാകാം, നിങ്ങളുടെ കൈ ഉയർന്ന് തന്നെ ഇരിക്കട്ടെ, ഉള്ളവരെ കൈ ഉയർത്തി തന്നെ ഇരിക്കട്ടെ. ഓക്കെ, ഇപ്പൊ പലർക്കും കൃപാവരം വന്നു, ഞാൻ കുറച്ച് സമയം കൂടെ തരാമെങ്കിൽ മതി 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 മതി. ഇനിയിപ്പോ എന്താണെന്ന് അറിയാമോ, കൃപാവരത്തെ കുറിച്ചുള്ള നമ്മുടെ അജ്ഞതയാണ് ഇതിന് കാരണം. കാരണം നമ്മൾ കൃപാവരം എന്ന് വിചാരിച്ചിരിക്കുന്നത് പ്രവചനം. എനിക്ക് അന്നേരം മനസ്സിലായ സംഭവം എന്തോ ആവ്യ. അതുപോലെ മിക്കവാറുടെയും കൃപാവരങ്ങളുടെ ലിസ്റ്റിൽ 9 കൃപാവരങ്ങളേ ഉള്ളൂ, 9 ഇതിനകത്തിൽ തന്നെ ഒരു 10-18 ഉണ്ട്. അപ്പൊ അതിനകത്തിൽ എല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് എല്ലാം കൂടെ വരുമ്പോൾ 10-22 വരും. അതിനകത്തിലെല്ലാം ഞാൻ എഴുതി വന്നിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ കൃപാവരങ്ങൾ 9 നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ കൃപാവരം എത്ര ഉണ്ട് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയും, ക്ലാസിക്കൽ പെന്റക്കോസ്റ്റുകാർ പറയും 9 എന്ന് പറയും. പക്ഷെ 9 കൃപാവരങ്ങൾ 9 കൂടുതലുണ്ട്, കൃപാവരങ്ങളുണ്ട്. ഇനിയും ഈ കൃപാവരങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയാ, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയല്ല. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, ടാലന്റ് അല്ല, കഴിവുകളല്ല, സ്വന്തമായ ബുദ്ധിയിൽ നിന്ന് പറയുന്ന കാര്യങ്ങളല്ല കൃപാവരം. അതിൽ ആ കൃപാവരത്തിൽ തന്നെ ഉള്ളതിൽ പറഞ്ഞിരിക്കുന്ന 1 കൊരിന്ത്യർ 12 റോമാലേഖനം 12 FS 4 ഈ 3 ഭാഗങ്ങളാണ് കൃപാവരങ്ങളെ പ്രതിപാദിക്കുന്നതായിട്ടുള്ള അധ്യായങ്ങൾ. 1 കൊരിന്ത്യൻസ് 12, റോമൻസ് 12, Ephesians 4 ഈ അധ്യായങ്ങൾ കൃപാവരങ്ങളെ പറ്റി സ്പഷ്ടമായി വ്യക്തമായി സംസാരിക്കുന്ന ഭാഗങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് പ്രവചനം എന്ന് പറയുന്നത്. ഇതിനകത്തിൽ ആദ്യമായിട്ട് നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം പ്രവചനം. പ്രവചനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രവചനം 3 നിലകളിൽ വരാം. 1, ദൈവാത്മാവിൽ നിന്നുണ്ടാകാം. 2, ദുരാത്മാവിൽ നിന്നുണ്ടാകാം. 3, മനുഷ്യാത്മാവിൽ നിന്നുണ്ടാകാം. അപ്പോൾ നിങ്ങളോട് ഒരാള് പ്രവചിക്കുമ്പോൾ ഈ 3 നിലകളിൽ ആളുകൾ പ്രവചിക്കാം. 1, ദൈവത്തിന്റെ ആത്മാവിൽ തന്നെ ആളുകൾ നിങ്ങളോട് പ്രവചിക്കാം. 2, ദുരാത്മാവിൽ ദുഷ്ടശക്തി കൊണ്ട് ആളുകൾ നിങ്ങളോട് പ്രവചിക്കാം. ഈ കാര്യത്തിലൊക്കെ ചിലപ്പോൾ ഇച്ചിരി അഭിപ്രായ വ്യത്യാസമൊക്കെ കാണും, എനിക്കറിയാം. 3, മനുഷ്യന്റെ ആത്മാവിൽ തന്നെ അയാളുടെ കോമൺ സെൻസിലൂടെ കാര്യങ്ങളെയൊക്കെ ഒന്ന് വിലയിരുത്തി നോക്കിയിട്ട്, വട്ടമൊക്കെ ഒന്ന് നോക്കിയിട്ട്, ഇപ്പൊ ഒരാള് ഇപ്പൊ പ്രവചിക്കുകയെന്ന് വിചാരിക്കുക. അപ്പൊ ഒരാളിങ്ങനെ കരഞ്ഞു വിളിച്ച് ഇങ്ങനെ ഇരിക്കുക, ആ പുള്ളിയുടെ ജോലിയും പോയി, പിള്ളേരെല്ലാം പട്ടുകൂടത്തിലും പോകണം, കോളേജിലും പോകണം, കാശൊന്നുമില്ല, അപ്പൊ ആകെപ്പാടെ കരഞ്ഞോണ്ടിരിക്കാന്ന് വിചാരിക്കുക. അപ്പൊ പെട്ടെന്ന് ചാടി വീണിട്ട് പറയുക, നിന്റെ കണ്ണുനീര് ഞാൻ കണ്ടു, അത് നിങ്ങളുടെ പാസ്റ്ററും കണ്ടില്ലേ. അപ്പോ അങ്ങനെ പറയുന്ന കോമൺ സെൻസിൽ പറയുന്നതല്ല ദൂതെന്ന് പറയുന്നത്, മനസ്സിലായോ? അത് മനുഷ്യന്റെ ആത്മാവിൽ നിന്ന് വരുന്നതായിരിക്കാം, എല്ലായ്പ്പോഴും അങ്ങനെ ആകണമെന്നില്ലെങ്കിലും. എന്നാൽ എന്താണ് ഈ പ്രവചനം? പത്രോസ് എഴുതിയ 2 ലേഖനം 1 അതിന്റെ 21 ഒന്ന് വായിച്ചേക്കാം. പ്രവചനം എന്താണ്? പത്രോസ് എഴുതിയ 2 ലേഖനം 1 21
പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മനിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ.
മതി, പ്രവചനം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നത് അല്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ മറ്റൊരാളോട് പ്രവചിക്കുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ ഇഷ്ടം ഇല്ല, അദ്ദേഹത്തിന്റെ ഒരു താല്പര്യവും അവിടെ ഉണ്ടാകാൻ പാടില്ല. എങ്ങനെ അതുണ്ടാകുന്നു? ദൈവത്തിന്റെ ആത്മാവിനാൽ അദ്ദേഹം ദൈവത്തിനു വേണ്ടി എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നതാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പ്രസംഗവും പ്രവചനവും തമ്മിൽ വ്യത്യാസമുണ്ട്. പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ഞാൻ പറയാം. ഒന്ന്, പ്രവചനത്തിനൊരിക്കലും മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിക്കാൻ പാടില്ല. പ്രസംഗത്തിൽ ബുദ്ധിയും വേണം, ആത്മാവും വേണം, രണ്ടും കൂടെ വേണം. ബുദ്ധി തന്നെ ആയി പോയാൽ ശരിയാവത്തില്ല. കാരണം ഇത് മനുഷ്യന്റെ ഹൃദയത്തെ ഇലൂമിനേറ്റ് ചെയ്യത്തില്ല, ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണം. അതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം അവിടെ വേണം. ഓഡിയൻസിനെ ഞാൻ ശ്രദ്ധിക്കണം, അത് ഏത് ലെവലിലുള്ള ആളുകളാണെന്ന് ശ്രദ്ധിക്കണം. ഒരു പ്രസംഗകൻ ശ്രദ്ധിച്ചിട്ട് വിദ്യാഭ്യാസം ഉള്ളവരാണോ ഇല്ലാത്തവരാണോ, വല്ലതും പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണോ മനസ്സിലാകാത്തവരാണോ എന്ന് പറഞ്ഞിട്ട്, ഇപ്പൊ ഏതെങ്കിലും നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ ചെന്ന് ഹീബ്രു പദം പറഞ്ഞിട്ടും ഗ്രീക്ക് പദം പറഞ്ഞിട്ടും വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അവിടെ കൊച്ചു കഥകൾ പറഞ്ഞ് കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അതേസമയം വേറൊരു ഓഡിയൻസിന്റെ അടുത്ത് ചെന്നാൽ ആ കഥ എന്ത് ചെയ്യത്തില്ല? എഫക്റ്റീവ് ആവത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, പ്രസംഗത്തിന് ബുദ്ധിയും ആത്മാവും വേണം. പ്രവചനത്തിന് ഒരിക്കലും ബുദ്ധി വന്നാൽ അത് പ്രവചനമല്ല. അപ്പൊ പ്രവചനത്തിന് ബുദ്ധി വരുവാൻ പാടില്ല, പ്രസംഗത്തിന് ബുദ്ധിയും വേണം, ആത്മാവും വേണം. നിങ്ങൾ കേട്ടിട്ടില്ലേ ചില ആളുകളൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ദൈവം വല്ലതും തന്നാൽ തരാം. നമുക്കിത് കേട്ട് കഴിയുന്ന ഉടനെ അത് നിങ്ങളെ വിട്ടികളാക്കുന്നതാ. നമുക്കിത് കേൾക്കുന്ന ഉടനെ ഇതൊന്നും ഈ പുള്ളിക്ക് എ ടി ആന്റിയുമായിട്ട് ഡയറക്റ്റ് കണക്ഷനാണ്, ഇപ്പൊ കിട്ടും. അത് വെറുതെ പറയുന്നതാ. പ്രസംഗം നേരത്തെ തയ്യാറാക്കണം. പ്രസംഗം നേരത്തെ എന്തൊക്കെ പറയുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം, പ്രാർത്ഥിക്കണം, ആത്മാവിൽ ദൈവത്തോട് ചോദിക്കണം, കർത്താവെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണം. ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്നേ പ്രസംഗിക്കാവൂ. പക്ഷെ ഈ ആളിന്റെ പ്രസംഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ പുള്ളി പറഞ്ഞത് സത്യമാണ്, ഒന്നും കൊണ്ടുവന്നില്ലെന്ന്. നമുക്ക് ഈ പ്രസംഗം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും പുള്ളി പറഞ്ഞത് സത്യം തന്നെയാണെന്ന്. പക്ഷെ കൊണ്ടുവന്നിട്ടില്ലാത്തവരൊരിക്കലും പ്രസംഗിക്കുവാൻ പാടില്ല. പക്ഷേ പ്രവചനം അങ്ങനല്ല. ഓക്കെ, ഞാൻ തയ്യാറായി, മുറിക്കകത്തിലിരുന്ന് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം, ഓക്കെ ഞാൻ തയ്യാറാക്കി ഒരു പ്രവചനം കൊണ്ടുവന്നിരിക്കുകയാണെന്ന് പറയാൻ പാടില്ല. അവിടെ അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാം, ധ്യാനിക്കാം, ദൈവത്തോട് സംസാരിക്കാം, ദൂതുകൾ ദൈവത്തോട് ചോദിക്കാം, പക്ഷേ പ്രവചനം ഒരിക്കലും തയ്യാറാക്കി കൊണ്ടുവരാൻ ഒക്കത്തില്ല. പ്രസംഗം എന്ത് ചെയ്യാം? തയ്യാറാക്കിക്കൊണ്ട് വരാം. അതാണ് പ്രവചനത്തിന്റെ വ്യത്യാസം, പ്രസംഗവും പ്രവചനവും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി ആരാണ് ഈ പ്രവാചകൻ? പ്രവാചകൻ ആരാണ്? പ്രവാചകനെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പ്രധാനമായും കാണുവാൻ കഴിയുന്നത്, ദൈവത്തിങ്കിലേക്ക് മനുഷ്യനെ തിരിച്ചുകൊണ്ടുവരുന്ന ദൈവീക മനുഷ്യനാണ് പ്രവാചകൻ. പഴയ നിയമത്തിൽ നിങ്ങൾക്ക് ഏത് പ്രവാചകനെ നോക്കിക്കോ, ജനം പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ, വിഗ്രഹാരാധനയിലേക്ക് പോകുമ്പോൾ, തെറ്റിലേക്ക് വഴുതി വീഴുമ്പോൾ, പാപം ചെയ്യുമ്പോൾ, അരുതാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ന്യായപ്രമാണം ഉപേക്ഷിക്കുമ്പോൾ, പ്രവാചകൻ അവരെ ആരെയും മയപ്പെടുത്തി സംസാരിക്കുവാനല്ല വരുന്നത്. പ്രവാചകൻ അവരോട് യാതൊരു സന്ധിയുമില്ല. പ്രവാചകന്റെ ശബ്ദം എന്ന് പറയുന്നത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവന്റെ വാക്കുകളല്ല. കാരണം അവൻ ഉറപ്പുണ്ട്, അവൻ ആരെയാണ്, ആരുടെ സന്ദേശമാണ് അവൻ പറയുന്നത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദൈവം പറയുന്നു. ദൈവത്തിനു വേണ്ടിയാണ് പ്രവാചകൻ സംസാരിക്കുന്നത്. പഴയ നിയമത്തിലെ പ്രവാചകന്റെ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിങ്കിലേക്ക് ജനങ്ങളെ തിരിച്ച് കൊണ്ടുവരുന്ന ദൗത്യമായിരുന്നു അവർ ഏറ്റെടുത്തത്. അവർക്കതിന് യാതൊരു സന്ധിയുമില്ലായിരുന്നു. പാപത്തിന്റെ നേരെ അവർ വിരൽ ചൂണ്ടി, അനീതിക്കെതിരെ അവർ വിരൽ ചൂണ്ടി, അധർമ്മത്തിനെതിരെ അവർ വിരൽ ചൂണ്ടി, പാപത്തിലെങ്കിൽ നിന്ന് പിന്തിരിയുവാൻ അവർ ജനത്തോട് പറഞ്ഞു, വേദപുസ്തകം എടുക്കുവാൻ അവർ ജനങ്ങളെ ആഹ്വാനം ചെയ്തു. പ്രവാചക ദൗത്യം ആ വളരെ വലുതായിരുന്നു പഴയ നിയമത്തിൽ. ഇനി ഈ പ്രവാചക ശബ്ദം പലപ്പോഴും മുഴങ്ങിയത് എവിടായിരുന്നു? സാധാരണക്കാരെ എഴുന്നേറ്റ് നടക്കാൻ വയ്യാത്ത വല്യമ്മയോടോ ചാവാൻ തുടങ്ങുന്ന അപ്പച്ചനോടോ ഒന്നുമല്ല ചെന്ന് പഴയ നിയമത്തിൽ പ്രവാചകൻ ചെന്ന് പറഞ്ഞത്. പ്രവാചകന്റെ പ്രവാചക ശബ്ദം എന്ന് പറയുന്നത് ഏറ്റവും സ്വാധീനമുള്ള രാജകൊട്ടാരത്തിലെ അകത്തളത്തിൽ കയറിയായിരുന്നു അവർ പ്രവചിച്ചത്.
ഏലിയാവ് എവിടെ ചെന്നാ പ്രവചിച്ചത്? വിധവയുടെ വീട്ടിൽ ചെന്നാണ് പ്രവചിച്ചത്. ഏലിയാവ് ചെന്ന് പ്രവചിച്ചത്, ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല എന്ന് പറയുവാനുള്ള ബോൾഡ്നസ്, ധൈര്യം ഏലിയാവൻ എങ്ങനെ ലഭിച്ചത്? ഏലിയാവൻ അറിയാം അവൻ പറയുന്ന വാക്ക് ദൈവത്തിൻ്റെതാണെന്ന്. അവൻ അറിയാം ഈ കാലഘട്ടത്തിലും ദൈവത്തിന്റെ സഭയ്ക്ക് ആവശ്യം പ്രവാചകന്മാരെയാണ്. പ്രവാചകന്മാരുടെ കാലം ഇന്നും തീർന്നു പോയിട്ടില്ല. പ്രവാചകന്മാരുടെ കാലം ഇന്നും അവസാനിച്ചു പോയിട്ടില്ല. പക്ഷെ വഴിതെറ്റിയ പ്രവാചകന്മാർ ജനത്തെ വല്ലാതെ വല്ലാതെ വഴിതെറ്റിക്കുന്നു എന്നുള്ളതാണ് സത്യം. പ്രവാചകൻ നോക്കുമ്പോൾ ചിലപ്പോൾ ചിലയിടത്ത് പറഞ്ഞു, ഞാൻ അവരെ അയച്ചിട്ടില്ല, ഞാൻ അവരെ നിയോഗിച്ചിട്ടില്ല, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല. പക്ഷെ അപ്പോഴും അവരെന്ത് ചെയ്യുകയാണ്? അവരുടെ ജോലി തകൃതിയോടെ അവര് ചെയ്യുകയാണ്. പ്രിയരെ, ഞാൻ പറയട്ടെ, ഞാനും നിങ്ങളും ഒക്കെ ദൈവത്തിന്റെ സഭ, ദൈവത്തിന്റെ ശുശ്രൂഷകർ, ദൈവത്തിന്റെ മക്കൾ പ്രവാചക ദൗത്യം ഏറ്റെടുക്കണം. അതിനൊരു അനോയിൻമെന്റ് അവർക്കുണ്ടാകണം. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ ഒരു മനുഷ്യർ പോലും സുഖമായിട്ട് ജീവിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് കാണിച്ചാൽ എനിക്ക് സന്തോഷം. പ്രവാചകന്മാർ നല്ല കാര്യം പറയും, ഒരുത്തൻ പ്രവചിക്കും, നിനക്ക് നല്ലത് തന്നെ വരത്തുള്ളൂ, യുദ്ധത്തിന് പോണോ, പിന്നെ നല്ലത് തന്നെ വരണം, പൊക്കാട്ടെ. അടുത്ത ആളോട് ചെന്ന് ചോദിക്കും, പോണോ? പക്ഷെ പോകുന്നതിന് കുഴപ്പമില്ല, പക്ഷെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാ. പുള്ളി പറഞ്ഞതിന്റെ നേരെ തിരിച്ച ഇങ്ങോട്ടങ്ങ് പറയും. ഉടനെ ആ പ്രവാചകൻ ഇങ്ങോട്ട് പിടിച്ച, എടാ മറ്റവൻ ഇങ്ങനെ പറഞ്ഞു, നീ ഇങ്ങനെ പറയുന്നു പിടിച്ച് നല്ലതല്ലും കൊടുക്കും. മനസ്സിലായോ? അപ്പൊ പ്രവചനം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഇഷ്ടത്തിനനുസരിച്ച്, മനുഷ്യന്റെ ഇംഗിതത്തിനനുസരിച്ച്, മനുഷ്യന്റെ താല്പര്യത്തിനനുസരിച്ച്, മനുഷ്യന്റെ പൾസ് അനുസരിച്ച് പ്രവചിക്കുന്നതല്ല പ്രവചനം എന്ന് പറയുന്നത്. പ്രവചനം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിങ്കലേക്ക് മനുഷ്യരെ തിരിക്കുന്നതാണ്. സ്തോത്രം. ഇനിയും പുതിയ നിയമത്തിൽ പ്രവാചകന്മാരുണ്ടോ? ഓക്കെ, അത് പഴയ നിയമത്തിലുള്ള കാര്യമാണല്ലോ. പുതിയ നിയമത്തിൽ പ്രവാചകന്മാരുണ്ടോ? പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവ് സഭയുടെ ശുശ്രൂഷകരായി, സഭാ ഭരണകർത്താക്കളല്ല, പിന്നെ സഭയുടെ ശുശ്രൂഷകരായി അഞ്ചു പേരെ കർത്താവ് നൽകി. ദൈവത്തിന്റെ ആത്മാവ് നിയോഗിച്ചു. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, ഇവരെ അഞ്ചുപേരെ നിയോഗിച്ചു. ഇതിനകത്തിൽ ആരാ വലിയവരെന്നുള്ളത് തന്നെ ഇപ്പോഴും ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കും പലർക്കും. എനിക്ക് പണ്ടൊക്കെ കൺവെൻഷൻ നോട്ടീസ് അടിച്ചു വരുമ്പം പല പേരുകൾ വരും. അതിൽ പ്രധാനമായിട്ടും വരുന്നത് റെവ, സുവി, ബ്രദ, പാസ്റ്റ. അപ്പൊ ഞാൻ ഈ നോട്ടീസുകൾ നോക്കി ചിരിക്കും, എനിക്ക് വലിയ രസമായത് നോക്കും. ചിലർ വിളിക്കും റെവ, റെവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെവറന്റ്, ഇയാള് വലിയ ആളായിട്ടിരുന്നു. ഓക്കെ, അടുത്ത ആള് ഇയാള് വലിയ ആളാവണ്ട, ബ്രദ, ബ്രദർ, അതാ ബ്രദ. അപ്പൊ അടുത്ത ആള് പറയും ഇതിന്റെ രണ്ടിന്റെയും കൂടെ ഇടയ്ക്ക്, ഓക്കെ, റെവറന്റും ആവണ്ട, ബ്രദറും ആവണ്ട, പാസ്റ്റ, പാസ്റ്റർ. മനസ്സിലായോ? അപ്പൊ ഇവരെല്ലാം, ഇവരെ മൂന്ന് പേരെയും കൂടെ വെട്ടിയിട്ട് അടുത്ത ആള് വരും സുവി, സുവിശേഷകൻ. അപ്പോ റവയാന്നേലും ബ്രതയാന്നേലും പാസ്റ്റാന്നേലും സുവിയാണേലും ഞാൻ തന്നെയാ. ഈ അഞ്ചു പേരിൽ ആരാണ് വലിയവൻ എന്നുള്ളതൊരു വിഷയമല്ല. പ്രവാചകനാണോ വലുത്, പാസ്റ്ററാണോ വലുത്, അതോ അപ്പോസ്റ്റലാണോ? അഞ്ചു പേരും അവരവരുടെ ഫങ്ഷൻസ് മൊത്തത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ അഞ്ചു കൂട്ടരെയും വേണം, സുവിശേഷകനെയും വേണം, പാസ്റ്ററേയും വേണം, ഇടയനെയും വേണം. ഇനിയും പാസ്റ്ററും പ്രവാചകനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ഒന്ന്, ആരാ പാസ്റ്റർ, ആരാ പ്രവാചകൻ? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത സ്ഥലത്ത് താമസിച്ച് ഒരു കൂട്ടം ജനങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന ആളാണ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ. ഒരു മൂന്നോ നാലോ അഞ്ചോ പത്തോ കൊല്ലം എന്ത് ചെയ്യണം? ഒരിടത്ത് തന്നെ താമസിക്കണം, ആളുകളുടെ കൂടെ നടക്കണം, വഴക്ക് പറയണം, സ്നേഹിക്കണം, അങ്ങനെ ചെയ്യരുതെന്ന് പറയണം, ഇങ്ങനെ ചെയ്യാൻ പറയണം, അതാ പാസ്റ്റർ. ഇപ്പൊ ഒരിക്കൽ ഒരു കൊച്ചിനോട് ചോദിച്ചു, പാസ്റ്ററൊക്കെ ഒരു ഡെഫിനിഷൻ പറയാൻ പറയുന്നു. ആ കൊച്ചു പറഞ്ഞത്, ഞായറാഴ്ച വരിക 10 മണിക്ക് വരികയും 2 മണിക്കൂറിന് സഭാഗോളിൽ ഇരിക്കുകയും സ്തോത്രകാഴ്ച എണ്ണി പോക്കറ്റ് ഇട്ടുകൊണ്ട് പോവുകയും ചെയ്യുന്ന ആളാ പാസ്റ്റർ എന്ന് പറഞ്ഞു. ഇവിടുത്തെ അല്ല, കേരളത്തിലെ. അപ്പൊ ആ കൊച്ചു കണ്ടത് അങ്ങനെ, 10 മണിക്ക് വരിക, യോഗം നടത്തുക, സ്തോത്രകാഴ്ച ഇട്ടുകൊണ്ട് പോവുക, അതാ പാസ്റ്റർ എന്നാ പറഞ്ഞത്. പക്ഷെ പാസ്റ്റർ അക്കൗണ്ടബിൾ ആണ്, സഭയോട് അക്കൗണ്ടബിളാ, സഭയോട് കണക്ക് ബോധിപ്പിക്കേണ്ട ആളാണ്. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരിടത്ത് താമസിക്കണ്ട. പ്രവാചകൻ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന്, ഇന്ന് ഇവിടെ മസ്കറ്റിലാണെങ്കിൽ ഇന്ന് അടുത്തടുത്ത് കാർലൻഡ്, പിന്നെ ആലനില്, പിന്നെ കാലിഫോർണിയയില്, ഇങ്ങനെ അങ്ങ് പോകാം. പാസ്റ്റർക്ക് എന്ത് ചെയ്യാൻ ഒക്കത്തില്ല? നിങ്ങൾ വിടുമോ നിങ്ങളുടെ പാസ്റ്റർ ഇതുപോലെ പോവാൻ? ഒക്കത്തില്ല. ഇപ്പൊ ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോ ഒരു മാസമായി, എന്നെ വിടുന്നില്ല, എന്നെ ഇപ്പൊ വിളി വരുന്നുണ്ട്, പെട്ടെന്ന് തിരിച്ചു വന്നേക്കണം. ഞാൻ പറഞ്ഞത് പ്രവാചകന് ഒരു സ്ഥലത്ത് താമസിക്കണ്ട, പൊക്കട്ടേ ഇരിക്കാം. അതുപോലെ ഇടയൻ അങ്ങനെ പോകാനെ കൊണ്ട്
കഴിയത്തില്ല. ഇപ്പൊ പഴയ പുതിയ നിയമത്തിൽ പ്രവാചകന്മാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കർത്താവ് ദൈവസഭയ്ക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. കർത്താവ് ദൈവത്തിന്റെ ആ സഭയ്ക്ക് നൽകിയിട്ടുണ്ടതായിരുന്നു. ഇനിയും ഫിലിപ്പോസിന്റെ 4 പെൺമക്കളിൽ അവരാരായിരുന്നു? പ്രവാചികളായിരുന്നു, പ്രവചിക്കുന്ന. അപ്പം പ്രവചിക്കുന്ന കാര്യത്തിൽ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. അപ്പൊ സ്ത്രീയോ പുരുഷനോ പ്രവചിക്കാം, ആൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കോ പ്രവചിക്കാം. പരിശുദ്ധാത്മാവ് ആരുടെ മേൽ വരുന്നോ അവർക്ക് എന്ത് ചെയ്യാം? അവർക്ക് പ്രവചിക്കാം. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിൽ അവിടെ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുന്നുണ്ട്. ആ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് വരുമ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ആ ഉപവാസ പ്രാർത്ഥന 13-ാം അധ്യായം താഴോട്ടുള്ള വാക്യങ്ങൾ. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസും നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരനായ ലുക്യോസ്, ഇടപ്രഭുവായ ഹേരോദാവോടുകൂടെ വളർന്ന മനായെ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. എല്ലാ പുള്ളികളും അവിടെ ഉണ്ട്, ഇടപ്രഭുക്കന്മാർ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അല്പ സ്റ്റാറ്റസ് ഉള്ളവരവിടെ ഉണ്ട്, ടീച്ചേഴ്സ് അവിടെ ഉണ്ട്, പിന്നെ ആരുണ്ട്? പ്രോഫറ്റ്സും ഉണ്ട്. അപ്പൊ ഉപവാസ പ്രാർത്ഥന എന്ന് പറയുന്നത് ജോലിയില്ലാത്ത കുറച്ച് പേരുടെ മാത്രം പരിപാടി അല്ല, അതാ അത് വ്യക്തമാക്കുന്നത്. അപ്പൊ എല്ലാ ആളുകളും അവിടെ ഉണ്ട്. അടുത്തതായിട്ട് പൗലോസിനെ ഒരു പ്രവാചകൻ ഒരിക്കൽ കാണിച്ചു, കച്ചയൊക്കെ ഇങ്ങനെ അരക്കി കെട്ടിയിട്ട് യെരുശലേമിൽ നിന്ന് ഇതുപോലെ ഇട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലം വരുന്നു എന്നൊക്കെ പ്രവചിച്ചു അല്ലേ. അപ്പൊ പ്രവചിച്ചു. അപ്പൊ പ്രവാചകന്മാർ പുതിയ നിയമത്തിൽ ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ പുതിയ നിയമത്തിൽ പ്രവാചകന്മാർ ഉണ്ടായിരുന്നു. അതുപോലെ പ്രവചനം എന്ന് പറയുന്നത് വാഞ്ചിക്കുവാൻ 1 കൊരിന്ത്യർ 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, സഹോദരന്മാരെ വിശേഷാൽ പ്രവചനവരം വാഞ്ചിപ്പീൻ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പ്രവചനവരം എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. നമുക്ക് വിവിധ കൃപാവരങ്ങൾ കിട്ടേണ്ടതിന് വേണ്ടി, പ്രവചനവരം ലഭിക്കേണ്ടതിന് വേണ്ടി വാഞ്ചിക്കുവാൻ പൗലോസ് പറയുന്നുണ്ട്. നമ്മളിൽ എത്ര പേര് പ്രവചനവരത്തിന് വേണ്ടി വാഞ്ചിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വിമർശിക്കുന്നുണ്ടായിരിക്കാം, തെറ്റുകൾ പറയുന്നുണ്ടായിരിക്കാം, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കേട്ടത് പറയുന്നുണ്ടായിരിക്കാം. പക്ഷെ വേദപുസ്തക അടിസ്ഥാനത്തിൽ അതിനപ്പുറത്തൊരു കാര്യമുണ്ട്, പ്രവചനവരം നമ്മൾ എന്ത് ചെയ്യണം? വാഞ്ചിക്കണം. പ്രവചനവരത്തിന് വേണ്ടി വാഞ്ചിക്കണം. അന്യഭാഷ പറഞ്ഞുകൊണ്ട് എന്നും ഇരുന്നാൽ പോരാ, അതിനപ്പുറത്ത് പ്രവചനവരമുണ്ടെങ്കിൽ, കർത്താവെ ഉണ്ടെങ്കിൽ നല്ല, ഉണ്ടല്ലോ അത് എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. പ്രവചനവരം വാഞ്ചിപ്പീൻ. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കാ ലേഖനം 5-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ വളരെ സ്പഷ്ടമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പ്രവചനത്തെ എന്ത് തുച്ഛീകരിക്കരുത്, പ്രവചനത്തെ ചെറുതായിട്ട് കാണാൻ പാടുള്ളതല്ല. നമ്മളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത പോലും വരരുത്. പ്രവചനത്തെ തുച്ഛീകരിച്ച് കളയുന്ന, തെറ്റുകളെ പറയാം, തെറ്റുകളെ വിമർശിക്കാം, ഇല്ലായ്മകളെ വിമർശിക്കാം, പക്ഷേ അതെല്ലാം പറയുമ്പോൾ തന്നെ അതിനപ്പുറത്ത് പ്രവചനമെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ട് എന്നുള്ളത് മറന്നു പോകരുത്. പ്രവചനവരം വാഞ്ചിക്കണം, പ്രവചനവരം ആഗ്രഹിക്കണം, പ്രവചനവരം പ്രാർത്ഥിക്കണം, പ്രവചനവരത്തിനു വേണ്ടി ആഗ്രഹിക്കണം. സഭയ്ക്ക് വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തുവാൻ കഴിയുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവചനവരം. ഇത്രയും ഗുണമുണ്ടാക്കുന്ന ഒരു ശുശ്രൂഷ, മറ്റേതിനേക്കാളും ഉപയോഗിക്കാവുന്ന ഒരു ശുശ്രൂഷയാണ് പ്രവചനം. അപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യാവുന്ന ഒരു ശുശ്രൂഷയുമാണ് പ്രവചനം എന്ന് പറയുന്നത്. രണ്ട് സൈഡും ഒരുപോലെ ഉണ്ട്. ഒന്ന്, ഏറ്റവും നന്നായിട്ട് ഇതിനെ ഉപയോഗിക്കാം, അതേസമയം സഭയ്ക്ക് ഏറ്റവും ദോഷം ചെയ്യാവുന്നതുമായ ഒരു ശുശ്രൂഷയാണിത്. ഈ പ്രവചന വരം എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കണമെന്നുള്ളത് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒന്ന്, പ്രവചനവരം എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയ വർദ്ധനവിനായിരിക്കണം. കൊരിന്ത്യലേഖനം 14-ാമത്തെ അധ്യായം ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 14-ാം അധ്യായം ആ 14:1-2 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ. പ്രവചിക്കുന്നവനോ ഒന്നാമത് എന്തുണ്ടാകണം? ആത്മീയ വർദ്ധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനും. അപ്പോൾ ഒരാളോടൊരു ദൂത് പറയുമ്പോൾ ഇത്രയും കാര്യം ഒക്കണം. എന്തൊക്കെയാ? ആത്മീയ വർദ്ധനവുണ്ടാകണം. ഇപ്പൊ ഒരാള് ഈ പ്രവചനം എന്ന് പറയുന്നത് ഒന്ന്, അന്യഭാഷ പറഞ്ഞ് ഒരാളോട് പ്രവചിക്കാം, അയാള് വ്യാഖ്യാനിക്കാം. മറ്റൊരു രീതിയിൽ ദർശനങ്ങളെ എന്ത് ചെയ്യുക? കാണാം, ദർശനങ്ങൾ കാണാം.
ഒരാള് ദർശനങ്ങൾ കാണാം, സഭയെക്കുറിച്ചോ വ്യക്തിയെക്കുറിച്ചോ ഒക്കെയുള്ള ദർശനങ്ങൾ കാണാം. അതുപോലെ പല നിലകളിലായിട്ട് പ്രവചന ആത്മാവ് നമ്മളിലേക്ക് വരാം. പക്ഷേ ദർശനത്തിലൂടെയോ അന്യഭാഷാ വ്യാഖ്യാനത്തിലൂടെയോ ഏത് നിലയിലായാലും നടക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഇതാണ്. എന്താ സംഭവിക്കേണ്ടത്? ആത്മീക വർദ്ധനവിന്. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ഒരു കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ, ഓ ഞാനൊരു കറുത്ത ശവപ്പെട്ടി കാണുന്നു, നിങ്ങൾക്ക് എന്തോ പ്രയോജനം ഉണ്ടായി? നല്ല പ്രയോജനം ഉണ്ടായോ? അനക്കമില്ലല്ലേ, മനപ്രയാസം ഉണ്ടായി. യാ ഉണ്ട്, അമ്മച്ചിമാര് കാര്യമായിട്ട് പറയുന്നുണ്ട്, മനപ്രയാസം ഉണ്ടായി. അതുവരെ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുകയായിരുന്നു, ഈ പെട്ടിയുടെ കാര്യം പറഞ്ഞപ്പോ തൊട്ട് മനപ്രയാസം തുടങ്ങി. അതുപോലെ ചിലർ കാണും, ഓ ഞാനൊരു കറുത്ത ഫ്ളാഗ് നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഇങ്ങനെ പറക്കുന്നതായിട്ട് കാണുന്നു, നിങ്ങൾക്ക് എന്ത് ഗുണമുണ്ടായി? മറ്റേ ചില ആളുകൾ ദർശനങ്ങൾ കാണും. എന്താ കാണുന്നത്? സഭാഗോളിനകത്തൂടെ ഒരു പാമ്പ് ചാടിപ്പോകുന്നു. ഇവിടെ പിന്നെ ചെലന്തിവല ഇല്ലല്ലോ. നാട്ടിലൊക്കെ ചിലർ കാണും, നാട്ടിൽ അയ്യോ ഞാൻ ഇന്നലെ ഒരു ദർശനം കണ്ടു പാസ്റ്ററെ. എന്താ സഹോദരി, ഈ ഹോളിന്റെ അകത്ത് മുഴുവൻ ചെലന്തി വല കിട്ടിയിരിക്കുന്നതായിട്ട് കണ്ടു. അത് വ്യാഖ്യാനിക്കാൻ ഒരുപാടുമില്ല, ചൂലെടുത്ത് അടിച്ചു കളഞ്ഞാൽ മതി, ഈസി ആയിട്ട് വ്യാഖ്യാനിക്കാം. അപ്പോ ഈ ശവപ്പെട്ടി കാണുന്നതോ ഈ കറുത്ത കൊടി കാണുന്നതോ ചെലന്തി വല കാണുന്നതോ ഹോളിനകത്തിൽ പാമ്പ് കയറുന്നതോ ഒന്നും പ്രവചനമല്ല, സ്വന്തം ആത്മാവിനായി നിങ്ങളെ വരട്ടുന്നതാ. എല്ലാവരും എന്നെ നോക്കുന്നല്ലോ, അങ്ങനെ പേടിപ്പിക്കുന്നതൊന്നും അല്ല പ്രവചനമെന്ന് പറയുന്നത്. പ്രവചനമെന്ന് പറയുന്നതിനകത്ത് അത് തിരിച്ചു യോജിക്കത്തില്ല. ഞാൻ ചിലപ്പോൾ ചില വലിയ പ്രവാചകന്മാരുടെ ചില പരിപാടികളൊക്കെ ടി വിക്കകത്ത് കാണും, കാരണം ഞാൻ ഇത് നേരിട്ട് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് സമയമുള്ളപ്പോൾ എന്നോട് ആളുകൾ പറയുന്നുണ്ട് ആ സൈറ്റിലുണ്ട് ഈ സൈറ്റിലുണ്ട് എന്നൊക്കെ പറയും, ഞാൻ പോയി നോക്കും. അപ്പോൾ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു പ്രവാചകം ചെയ്യുന്ന ഒരു വേല ഞാൻ കണ്ടു. അപ്പോ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞിട്ട് ആളിന്റെ പേരും നാളും ഒക്കെ വിളിച്ചു വന്നിട്ട് ചോദിക്കൂ, മുന്നോട്ട് വന്നിട്ട് ചോദിക്കുക, പിന്നെയും ചോദിക്കുക, ആ ആള് തന്നെ ആണോ ഇത്? ആ ആള് തന്നെ കണ്ണടച്ച് പറഞ്ഞു. ഇപ്പൊ ഇങ്ങോട്ട് ഞാനിപ്പോ പറയുക, ഓക്കെ ഞാൻ കണ്ണടച്ചു നിന്നുകൊണ്ട് പറയാം, ഷിബു പാസ്റ്റർ മുൻപോട്ട് വരണം. അപ്പൊ ഷിബു പാസ്റ്റർ മുൻപോട്ട് വന്നു. അപ്പൊ ഞാൻ പിന്നെയും ചോദിക്കുക, ഷിബു പാസ്റ്റർ ആണോ? അതിന്റെ അർത്ഥം എന്തുവാ? അതിൽ നിന്ന് നിങ്ങൾ എന്ത് മനസ്സിലാക്കുന്നു? കോമൺ സെൻസ് ഉള്ളവർക്ക് മനസ്സിലാവും ആ പറഞ്ഞത് എന്തല്ല, ആത്മാവല്ല. കാരണം ആണെന്ന് പറഞ്ഞാൽ പിന്നെ അത് പിന്നെയും എന്ത് ചെയ്യണ്ട, എടുത്തു ചോദിക്കണ്ട. ഞാൻ പറഞ്ഞത് മനുഷ്യനെ വരട്ടുന്നതല്ല പ്രവചനമെന്ന് പറയുന്നത്. പ്രവചനമെന്ന് പറയുന്നത് മനുഷ്യന്റെ ആത്മീകമായ വർദ്ധനവിനൊതുങ്ങണം. അടുത്തത് മനുഷ്യന്റെ ആത്മീക വർദ്ധനവിന് പ്രബോധനത്തിന് മനുഷ്യന്റെ വേദനകൾ മാറണം, മനുഷ്യന്റെ ദുഃഖങ്ങൾ മാറണം, ധൈര്യപ്പെട്ടിരിക്കുന്നവന് ധൈര്യം, അധൈര്യപ്പെട്ടിരിക്കുന്നവന് ധൈര്യം ഉണ്ടാകണം, നിരുത്സാഹപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവന് ഉത്സാഹമുണ്ടാകണം, അവൻ എന്ത് ചെയ്യണം എന്നൊരു ഡയലമയോടുകൂടി അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുമ്പോൾ ഞാൻ നിന്നെ അയക്കുന്നു എന്ന് പറഞ്ഞ് അയക്കുന്ന ഒരു 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 ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അവന്റെ മേലുണ്ടായിരിക്കണം. പ്രിയരെ, ദൈവത്തിന്റെ ആത്മാവിന്റെ ആ ശക്തി വരുമ്പോഴാണ് ആ വ്യക്തിയിൽ ആത്മീകമായിട്ടുള്ള ആ ചലനങ്ങൾ ഉണ്ടാകുവാനിടയായി തീർന്നത്. അടുത്തതായിട്ട് പറയുന്നത് ആത്മീക വർദ്ധനവിനും അടുത്തത് ആശ്വാസത്തിനുമായി ഉപയോഗിക്കണം. ഇതിന് മൂന്നും കാര്യങ്ങളിലും ചിലപ്പോൾ നമ്മളുടെ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവിൽ പറഞ്ഞു എന്ന് വരാം. ചിലപ്പോൾ നമ്മളുടെ ഒരു ആശങ്ക ഒരു പരീക്ഷയെക്കുറിച്ചോ നമ്മൾക്ക് ചെയ്യുവാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചോ നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചോ നമ്മുടെ ജോലിയെക്കുറിച്ചോ ഒക്കെ പരിശുദ്ധാത്മാവ് പറഞ്ഞു എന്ന് വരാം. എന്നാൽ അതിനെല്ലാം അപ്പുറത്തായിട്ട് ഇതെല്ലാം സംഭവിക്കേണ്ടത് ആശ്വാസത്തിനു വേണ്ടിയാകണം. അതിനപ്പുറത്തു പോകുന്ന ഒരു കാര്യവും എന്തല്ല, പ്രവചനത്തിൽ ഉൾപ്പെടുന്നതല്ല. ദൈവസഭയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ കുഴപ്പമുണ്ട്, ശരിയായ പ്രവാചകന്മാർ ഇല്ലാത്തത് കൊണ്ടാണ് കള്ളപ്രവാചകന്മാർ ദൈവസഭയിൽ വിഹരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞാൽ അത് തെറ്റല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രവചന ആത്മാവുള്ള ദൈവമക്കൾ ഉണ്ടാകണം, പ്രവചന ആത്മാവുള്ള ആത്മീക വിവേചന ശക്തിയുള്ള ദൈവദാസന്മാരുണ്ടാകണം. അല്ലാതെ എല്ലാത്തിനും ഓ അച്ചാവോ എന്ന് പറയുന്നതല്ല എന്തെന്ന് പറയുന്നത്, ആത്മീകത എന്ന് പറയുന്നത് എത്രയെത്ര. ഒരിക്കലേ ഒരു പാസ്റ്റർക്ക് മൂന്ന് പെൺകൊച്ചുങ്ങൾ ഉണ്ടായിരുന്നു, നല്ല മൂന്ന് പെൺപിള്ളേർ, പേര് പറയത്തില്ല, നിങ്ങളിൽ ചിലർക്ക് അറിയമായി, നല്ല മൂന്ന് പെൺപിള്ളേർ, ഒരു കുഴപ്പവുമില്ല. അപ്പോ ഒരു പ്രവാചകന് അദ്ദേഹത്തോട് ഒരു ദിവസം വന്ന് പ്രവചിച്ചു, ദൈവഹിതം ആണ് നിങ്ങൾക്കൊരു ആൺകുഞ്ഞിനെയും കൂടെ തരുന്നത്. ദൈവഹിതമാണ് ഒരു ആൺകുഞ്ഞിനെ, ഓക്കെ, ദൈവഹിതത്തിന് ഇഷ്ടമല്ലാത്ത എന്തിനാ പുള്ളി പോകുന്നതെന്ന് പുള്ളിയും വിചാരിച്ചു. ഒരു ആ പെൺകൊച്ചുങ്ങളുള്ളവർക്കൊരു ആൺകൊച്ചുങ്ങളെ കൊച്ചിനെ കിട്ടണമെന്നുള്ള ആഗ്രഹവും സ്വാഭാവികമാണ്. എനിവേ നാലാമതൊരു കൊച്ചുണ്ടായി, ഒന്നാം തരം ഒരു മന്ദബുദ്ധി, ആ മനുഷ്യൻ 16 കൊല്ലം ആ പെൺകൊച്ചിനെ കണ്ടും, രണ്ടാമതുണ്ടായത് നാലാമതുണ്ടായതും ഒരു പെൺകുട്ടിയായിരുന്നു. 16 വർഷം പ്രസവം കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഭാര്യ മരിച്ചുപോയി. 16 വർഷം ആ മനുഷ്യൻ പെട്ട പാട് പറയാനൊക്കത്തില്ല. പ്രവചനമാ, ആരെങ്കിലും ഇങ്ങനെയുള്ളവരോട് വല്ലതും ആമ്പിള്ളാരുണ്ടാവാൻ പോവാന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചൊക്കെ ആകാവൂ. ഉള്ള കാര്യം നേരത്തെ പറഞ്ഞേക്കാം. കാരണം ആവശ്യമില്ലാത്ത പരിപാടിക്ക്, ആണോ പെണ്ണോ, മക്കൾ യഹോവ തരുന്ന ദാനം, ഉദരബലം അവൻ തരുന്ന പ്രതിഫലം, ആണെന്നും പെണ്ണെന്നുമില്ല. ആ മക്കള് ദൈവം തരുന്നതെന്നും പെൺകുട്ടികള് വേറെ ആരാണ്ട് തരുന്നതെന്നും വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല. ആണും പെണ്ണും ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഒരുപോലെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ കാണാവൂ. പ്രവചനമെന്ന് പറയുന്നത് എന്തെങ്കിലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വിളിച്ചു പറയുന്നതല്ല, മനുഷ്യന്റെ ഇതിൽ വിളിച്ചു പറയുന്നതല്ല. അവിടെ പറഞ്ഞാൽ അത് അതുപോലെ നടക്കും. ആത്മീക വർദ്ധനവൻ. ഇനിയും ഈ പ്രവചനം എന്തിനു വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്? പൊതുപ്രയോജനത്തിനായി ഉപയോഗിക്കണം. പ്രവചനം എന്തിനു വേണ്ടി ഉപയോഗിക്കണം? പൊതുപ്രയോജനത്തിനായി. ഇവിടെ അല്പസമയം നിൽക്കേണ്ടതായിട്ടുണ്ട്. പൊതുപ്രയോജനത്തിന് ആയിട്ടെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ഇത് ദൈവത്തിന്റെ ദാനമാണ്. ദൈവം ദാനമായി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് വിപണനം ചെയ്യുവാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൊമേഴ്സ്യലൈസേഷൻ ഓഫ് ദ ഗിഫ്റ്റ്. പ്രവചനം ഒരുത്തിന് ലഭിച്ചാൽ, പ്രവചനമെന്നല്ല ഏത് ഗിഫ്റ്റ്സും, ആ ഒരു ഗിഫ്റ്റ്സ് ഒരുത്തിന് ലഭിച്ചാൽ, ഒരു വരം ഒരുത്തിന് ലഭിച്ചാൽ അത് പണസമ്പാദനത്തിനു വേണ്ടി ഉപയോഗിക്കുവാൻ പാടില്ല. അത് തെറ്റാണ്. ഇപ്പൊ ന്യായമായ ഒരു ചോദ്യം ഉണ്ടാകാം, പാസ്റ്ററെ ഞങ്ങളുടെ വീട്ടിലൊരാൾ വന്ന പൈസ കൊടുക്കണ്ടായോ? നിങ്ങൾ കൊടുക്കണം. അദ്ദേഹം ന്യായമായി ജീവിക്കണം, മാന്യമായി ജീവിക്കണം, നല്ല നിലയിൽ ജീവിക്കണം, ഒരു കുഴപ്പവുമില്ല, ഞാൻ അതിനെതിരല്ല. എന്നാൽ അതിനൊരു മറുഭാഗം, ഈ അടുത്ത സമയത്ത് ഈ രാജ്യത്ത് ഒരാൾ വന്ന് ഒരു പ്രവാചകൻ, പ്രവാചകന്റെ പേര് പറയുന്നില്ല, ആ പ്രവാചകൻ ഒരിടത്ത് ചെന്ന് പ്രവചിച്ച് മാനസികമായി പ്രയാസമുണ്ടായിരുന്ന ഒരു സഹോദരിക്ക് സുഖമായി. സുഖമായി നടന്ന കാര്യമാണ്. സുഖമായി കഴിഞ്ഞ ഉടനെ ആ വീട്ടുകാര് ആ പ്രവാചകന് അവരുടെ വരുമാനം അനുസരിച്ച് $500 കൊടുത്തു. അദ്ദേഹത്തെ അവരുടെ സന്തോഷം കൊണ്ടും അവർക്ക് അത്രയേ ഉള്ളായിരുന്നു, അതുകൊണ്ട് അത്രയും കൊടുത്തു. അപ്പൊ പ്രവാചകൻ ഇത് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് എന്നിട്ട് അടുത്ത ആളിനോട് പറഞ്ഞു, ഒരു $25,000 പണിയാ ഞാൻ ചെയ്തത്, തന്നേക്കുന്ന $500. എത്ര രൂപയുടെ പണിയാ ചെയ്തേക്കുന്നത്? ആ മനോഭാവം നല്ലതല്ല. അത് പണത്തിനു വേണ്ടിയുള്ള, ദൈവം ദാനമായി നൽകിയെങ്കിൽ, ദൈവം ദാനമായിട്ട് ചെയ്തുവെങ്കിൽ, മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി അത് ഉപയോഗിച്ചുവെങ്കിൽ അവിടെ കണക്ക് പറയുവാൻ പാടുള്ളതല്ല. അതാ ഞാൻ പറഞ്ഞത്. പ്രിയരെ, നമ്മൾ ശ്രദ്ധിക്കണം. പണം കൊടുക്കുന്നതോ പണം വാങ്ങിക്കുന്നതോ പണം ഉപയോഗിക്കുന്നതോ ഒന്നും തെറ്റല്ല. പക്ഷെ ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാണ്. പണത്തിനു വേണ്ടിയുള്ള ദാഹം ശുശ്രൂഷകരുടെ ശുശ്രൂഷ നശിപ്പിക്കും. പണത്തിനു വേണ്ടിയുള്ള ദാഹം ശുശ്രൂഷകരുടെ ശുശ്രൂഷകൾ ഇല്ലാതാക്കും. ദൈവം ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെയാക്കും. ദൈവം നമുക്ക് നൽകുന്നതിൽ സംതൃപ്തരായി തീരുവാൻ നമുക്ക് കഴിയണം. അപ്പോൾ പ്രവചനം ഒരിക്കലും കൊമേഴ്ഷ്യലൈസ് ചെയ്യുവാൻ പാടില്ല. ഒരിക്കലും കൊമേഴ്ഷ്യലൈസ് ചെയ്യരുത്. ഒരിക്കലും അതിനെ ഇത് ചെയ്യരുത്. ദൈവം ആ തന്നിട്ടുള്ള ദാനം അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കുക, സഭയുടെ കെട്ടുപണിക്ക് വേണ്ടി ഉപയോഗിക്കുക, മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി ഉപയോഗിക്കുക, ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണ്. എന്നാൽ ചില ആളുകൾക്ക് പ്രവചനം വരം മതി, വേറെ ഒരു വരവും വേണ്ട. ചില ആളുകളോട് ചോദിച്ചാൽ മതി, പ്രവചനവരം മതി, ആ വേറെ ഒരു വരവും അവർക്ക് വേണ്ട. പക്ഷേ നമ്മുടെ ലിസ്റ്റിൽ നമ്മൾ നോക്ക്, പ്രവചനവരം മാത്രമല്ല വരമെന്ന് പറയുന്നത്. നിങ്ങളിൽ പലരും, ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ, ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം, പ്രവചനവരം എന്ന് പറയുന്നത്, ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ശരിക്ക് ശ്രദ്ധിക്കണം, അല്പം തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാം. നിങ്ങൾക്ക് പ്രവചന ആത്മാവ് ലഭിച്ചാൽ നിങ്ങൾ അത് എക്സർസൈസ് ചെയ്യണം. അതെങ്ങനെ എക്സർസൈസ് ചെയ്യുന്നേ? റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ലഭിച്ച കൃപയ്ക്ക് അനുസൃതമായി നിങ്ങൾ അതിനെ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. പൗലോസ് തിമത്തിയോസിനോട് പറയുന്നുണ്ട്, നിന്നിലുള്ള കൃപാവരങ്ങളെ ഉപേക്ഷയായി വിചാരിക്കാതെ നീ അതെന്ത് ചെയ്യണം? നീ അതിനെ ജ്വലിപ്പിക്കണം. അപ്പോൾ കൃപാവരം, ഒരു ഏതെങ്കിലും ഒരു കൃപാവരം ദൈവം നമുക്ക് തന്നു, പ്രവചനമാകട്ടെ, രോഗശാന്തി ആകട്ടെ, ഏതെങ്കിലും ഒരു കൃപാവരം ദൈവം നമുക്ക് നൽകിയാൽ, ഓക്കെ, ചിലപ്പോൾ ആളുകൾക്ക് എന്ത് തോന്നുമെന്നുള്ള ഒരു പേടി നമുക്ക് വരാം, ഒരു ഭയം നമുക്ക് വരാം. ചിലപ്പോൾ പിശാച് തന്നെ നമ്മളോട് പറയാം, നീ ഈ കൃപാവരങ്ങളൊന്നും ഉപയോഗിക്കരുത് എന്ന് നമ്മളോട് പറയാം. പക്ഷേ ദൈവവചനം പറയുന്നത്, നിങ്ങൾക്കൊരു കൃപാവരം തന്നിട്ടുണ്ടെങ്കിൽ ആ കൃപാവരം നിങ്ങൾ എക്സർസൈസ് ചെയ്യണം. രോഗശാന്തി വരം നിങ്ങൾക്കുണ്ടായിരിക്കാം, നിങ്ങൾ ഇതുവരെ അത് അവയറല്ലായിരിക്കാം. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. രോഗികൾ സൗഖ്യമാകുന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ അത് വിശ്വസിക്കണം. വീണ്ടും നിങ്ങൾ അത് എന്ത് ചെയ്യണം? എക്സർസൈസ് ചെയ്യണം. വീണ്ടും നിങ്ങൾ അത് വീണ്ടും അത് ചെയ്യണം. അതിനകത്തില് ആ വിശ്വാസത്തോടെ ധൈര്യത്തോടെ നമുക്കത് ചെയ്യുവാൻ കഴിയണം. അപ്പോഴാണ് ആ വരങ്ങൾ നമുക്ക് എക്സർസൈസ് നമ്മൾ അത് രൂപപ്പെട്ട് നമുക്ക് എന്താണെന്ന് നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം കഴിയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മളുടെ കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ അത്ര താല്പര്യമുള്ളവരല്ല. നമ്മൾ കൃപാവരങ്ങൾ നമ്മൾ എക്സർസൈസ് ചെയ്യുന്നവരായിരിക്കണം. ഒന്ന്, ഈ കൃപാവരങ്ങൾ കൊമേഴ്സ്യലൈസ് ചെയ്യുവാൻ പാടില്ല, വാണിജ്യവൽക്കരിക്കുവാൻ പാടില്ല. രണ്ടാമത്, കൃപാവരം ഉപയോഗിക്കുന്നവരുടെ ഒരു ദുരുപയോഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇവരെയൊക്കെ തിരിച്ചറിയുന്നത്? പാസ്റ്ററെ എല്ലാരെയും തുന്നിച്ചു നോക്കാൻ നിൽക്കുമോ? പാസ്റ്ററെ എല്ലാരെയും മനസ്സിലാക്കി നോക്കുമോ? ഒക്കത്തില്ല, ശരി തന്നെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, വേദപുസ്തകം സ്പഷ്ടമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അവരെ അങ്ങനെ അല്ല എന്ന് പറയുന്നു. ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. അകത്തുള്ള വ്യക്തിത്വത്തിന്റെ ബഹിർസ്ഫുരണമാണ് അയാൾ ചെയ്യുന്നത്. അകത്തുള്ള വ്യക്തിത്വം എന്താണോ അതാണ് അയാൾ പുറത്തോട്ട് ചെയ്യുന്നത്. അപ്പോൾ പലയിടത്തും വേദപുസ്തകം പറയുന്നത് നിങ്ങൾ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ഇത് ഏതിലുള്ളതിലെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? തിരിച്ച് അറിയണമെന്ന് പറയുന്നുണ്ട്. ഏതിലുള്ളതെന്ന് തിരിച്ചറിയണം. അപ്പൊ ഏതാത്മാവിനെയും കണ്ണുമടച്ച് അതുപോലെ അങ്ങ് വിശ്വസിക്കരുത്, അന്ധമായി അങ്ങ് വിശ്വസിക്കരുത്. ഇത് ശരിയാണോ? എങ്ങനെ തിരിച്ചറിയുന്നത്? നമ്പർ വൺ, എന്തൊക്കെയാ കള്ളപ്രവാചകന്മാരുടെ ലക്ഷണങ്ങൾ? അപ്പോ നല്ല പ്രവാചകൻ ഉണ്ടെങ്കിൽ എന്തുണ്ട്? കള്ളപ്രവാചകൻ ഒന്ന് സ്റ്റേജിൽ നിൽക്കുമ്പോഴും പുറത്തു വരുമ്പോഴും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റേജിൽ വരുമ്പോൾ ഇവർ ദൂതന്മാരെ പോലെ ആയിരിക്കും, പുറത്തു വന്നു കഴിയുമ്പോൾ പിശാചിനെ പോലെ ആയിരിക്കും. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ, അതായത് ഉപദേശത്തിലും പ്രാക്ടിക്കൽ ലൈഫിലും പ്രായോഗിക ജീവിതത്തിലും വരുന്ന വ്യത്യാസം, പ്രായോഗിക ജീവിതത്തിൽ വരുന്ന വ്യത്യാസം. രണ്ട്, വ്യാജഭാവത്തിലൂടെ പണമുണ്ടാക്കുന്നതിനുള്ള ആഗ്രഹം. തെറ്റായ മാർഗത്തിലൂടെ എന്തുണ്ടാക്കണം? പണമുണ്ടാക്കണം. ഈ പല പ്രവാചകന്മാർക്കും ഇപ്പം റിയൽ എസ്റ്റേറ്റ് ഉണ്ടെന്നാ പറയുന്നത്, ഇവിടെ അല്ല, കേരളത്തിൽ. അപ്പൊ അവരാദ്യം ചെന്ന് പറയുമൊക്കെ, ഇവിടെ താമസിക്കുന്നത്, ഞങ്ങളുടെ വീട്ടിൽ തന്നെ, ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളോട് എന്ന് പറഞ്ഞു, ഇവിടെ താമസിക്കുന്നത് ദൈവഹിതമല്ല, ഇവിടെ താമസിക്കുന്നത് ദൈവഹിതമല്ല, പ്രവചിച്ചു. അവർ രണ്ടുപേരും വിദേശത്താണ്, ഭാര്യയും ഭർത്താവും. അപ്പൊ അവിടെ താമസിക്കുന്നത് എന്തല്ല? ദൈവഹിതമല്ല. അപ്പൊ ഭർത്താവ് പറഞ്ഞു, ഉടനെ വിൽക്കണം. ഭാര്യ പറഞ്ഞു, വിൽക്കാനൊക്കത്തില്ല. അടിയായല്ലോ. ഭാര്യക്ക് വിൽക്കണ്ട, ഭർത്താവിന് എന്ത് ചെയ്യണം? വിൽക്കണം. പ്രശ്നമായി. വേറെ ഒരാളോട് അതേ സ്ഥലത്ത് തന്നെ അന്ന് വൈകിട്ട് തന്നെ പ്രവാചകൻ പ്രവചിച്ചു, നിങ്ങൾക്കൊരു പുതിയ സ്ഥലം തരാൻ പോവുകയാണ്, അത് ഇന്നിടത്താണെന്ന് പറഞ്ഞു. ഏതാ ഈ ഇഷ്ടമല്ലാത്ത സ്ഥലം? ആരെ കൊണ്ട് കാണിച്ചു? പറഞ്ഞ മനസ്സിലായോ? കൊണ്ട് കാണിച്ചു. അപ്പൊ ഒരു ദിവസം എനിക്കൊരു ടെലിഫോൺ കിട്ടി, സ്ഥലം വിൽക്കുവാൻ പോകുന്നു അവിടെ. അതെന്താ വിൽക്കുന്നത്? അത് ദൈവഹിതമല്ല. ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു, ആര് പറഞ്ഞു? അത് ഇന്നയാള് പറഞ്ഞു. ചുരുക്കി പറഞ്ഞ ഒരു മാസത്തേക്ക് ഭാര്യയും ഭർത്താവും കൂടെ തമ്മിൽ ഒരു ഗുസ്തി. ആരാ കാരണം? ഇങ്ങനെ പല കുടുംബങ്ങളിലും പ്രവാചകന്മാര് വന്ന് കലക്കിയിട്ട് പോകും കേട്ടോ. ഭാര്യയോട് എന്ന് പറയും, അച്ഛാന്റെ പ്രശ്നമാണ് ഈ കുടുംബം നന്നാവാത്തതിന്റെ കാരണം. ശരിയാ, ലോണുണ്ട്, പിള്ളേർ പഠിക്കുന്നു, വലിയ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല. അപ്പം അമ്മാമ്മയോട് പറഞ്ഞേക്ക്, ആരുടെ കുഴപ്പമാ? അച്ഛാന്റെ. അമ്മാമ്മ നോക്കിയ ഉടനെ, അച്ഛാൻ ഈ പറഞ്ഞിട്ട് വീട്ട് വലിയ എന്തൂസിയാസം ഒന്നുമില്ല, ഇന്ന് യോഗത്തിന് പോന്നു. ആ പോകാം. ജോലി ചെയ്ത് കഴിഞ്ഞ് 6 മണിക്ക് 7 മണിക്ക് വന്ന് ഇച്ചിരി ക്ഷീണിച്ച് അവിടെ ഇരുന്നപ്പോഴാ യോഗം കൊണ്ട് വരുന്നത്. അമ്മാമ്മയുടെ മനസ്സിരിക്കുന്നെങ്കിൽ എങ്ങനെങ്കിലും ഈ പുള്ളി ഒന്ന് നന്നാക്കി എടുക്കണം. അപ്പൊ പുള്ളിക്കാരി അങ്ങ് ഉറയ്ക്കും. ഇത് സത്യം തന്നെ. പ്രവാചകൻ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രവചിച്ചിട്ടുണ്ട്. അടുത്ത വേടി തിരിച്ചു വെക്കും. അച്ഛാ, ഈ സഹോദരി മൂലമായി ഇവിടെ പല കുഴപ്പവും നടക്കുന്നു കേട്ടോ. അതും പുള്ളിയുടെ മനസ്സിൽ കയറി. ചുരുക്കി പറഞ്ഞ രണ്ടുപേരും കൂടെ, നിങ്ങൾ ഇന്ന് യോഗത്തിന് വന്നില്ലേ? ആ പോന്നു. അടുത്ത ആളോട് ചോദിക്കും, രണ്ടുപേരും കൂടെ എന്തുവാന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. ഇങ്ങനെ കുടുംബം കലക്കുന്ന പ്രവാചകന്മാരുണ്ട്. എത്രയോ കുടുംബങ്ങൾ ഈ അമേരിക്കയിൽ തന്നെ പ്രവാചകന്മാർ തകർത്തിട്ടുണ്ട്. പ്രവചനത്തിന് ഞാൻ എതിരല്ല, പ്രവാചക ശബ്ദം ഇന്നുമുണ്ട്. പക്ഷേ ആത്മീക കുടുംബങ്ങളിൽ നൂണു കടക്കുന്ന, പൗലോസ് അവരെ കുറിച്ചാ പറഞ്ഞത്, എന്തോ പറഞ്ഞത്, നുഴഞ്ഞു കയറുന്ന നുഴഞ്ഞു കയറ്റക്കാരെ ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് വളരെ സൂക്ഷിക്കുക. പാകിസ്ഥാന്റെ ബോർഡറിലൊക്കെ നുഴഞ്ഞു കയറുക, നുഴഞ്ഞു കയറിയിട്ട് നിങ്ങളെ വാണിഭമാക്കുന്ന കാലം വരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞുണ്ട്. അപ്പൊ ഉപദേശത്തിൽ ജീവിതത്തിൽ വരുന്ന വ്യത്യാസം. രണ്ടാമത്, പണത്തിനു വേണ്ടിയുള്ള ദാഹം. മൂന്നാമത്, സൗകര്യപരമായിട്ട്
വേദപുസ്തകത്തെ ഏറ്റവും കൂടുതൽ വേദപുസ്തകത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ അത് തെറ്റല്ല. പക്ഷെ പലർക്കും അത് പറയാനുള്ള ധൈര്യമില്ല. അത് തെറ്റല്ല, കാരണം എന്തെല്ലാം വ്യാഖ്യാനങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, എന്തെല്ലാം അവര് സൗകര്യമായിട്ട് അവർക്ക് എന്തെല്ലാം തോന്നുന്നു അതെല്ലാം ദൈവം വെളിപ്പെടുത്തി എന്നും പറഞ്ഞ് എന്ത് ചെയ്യുക, ദൈവം വെളിപ്പെടുത്തി എന്നും പറഞ്ഞ് അവരങ്ങ് പറയുക. ദൈവം വെളിപ്പെടുത്തി, നമ്മുടെ ഇടയിൽ ഒരുപാട് സ്വാതന്ത്ര്യമുണ്ട്. ആത്മാവ് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഇത് ഇല്ലെന്ന് തെളിയിക്കാൻ പോകുന്ന ആരാ? ഒരു ലോക്കൽ പാസം കൊണ്ടുവെക്കുക, പറഞ്ഞില്ലെന്ന് പറയാൻ. അതല്ല പിന്നെ അതുപോലെ ഗുസ്തി പിടിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഈ ദുർവ്യാഖ്യാനം നടത്തുന്ന വേദപുസ്തകങ്ങളുടെ ദുർവ്യാഖ്യാനം. ഇനി ഇവരെ ശ്രദ്ധിക്ക്, നീതി, വിശുദ്ധി, ഇന്ദ്രിയജയം, പരിശുദ്ധാത്മാവിന്റെ ഫലം, ഇതൊന്നും ഇവർക്കൊരു വിഷയമല്ല. ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു, ദൈവം നിന്നെ അതാക്കാൻ പോകുന്നു, ഇതാക്കാൻ പോകുന്നു എന്നൊക്കെയാ പറയുന്നത്. അതല്ലാതെ പഴയ നിയമപ്രവാചകന്മാരെ പോലെയോ പൗലോസ് പറഞ്ഞതുപോലെയോ ഏ കപടവും ധൂർത്തും നിറഞ്ഞവനെ പോലെയോ എന്ന് ആഴത്തിലേക്ക്, ഹൃദയത്തിന് ആഴത്തിലേക്ക് ഇറക്കുന്ന പ്രവാചകത്തിന്റെ ശബ്ദം ഈ കാലങ്ങളിൽ ദൈവസഭകളിൽ മുഴങ്ങണം. മനസ്സിലായോ? അതാ ദൈവത്തിന്റെ ശബ്ദം. അല്ലാതെ നമ്മളെ പറഞ്ഞ് കുറച്ച് സുഖിപ്പിച്ചിട്ട് അങ്ങ് പോകുന്നതല്ല. കോഴഞ്ചേരി വഴക്കുണ്ടാക്കിയിട്ട് കോട്ടയത്ത് പോയി ഒരു ദൂത് കേട്ടാൽ ഒരു ഗുണവുമില്ല. വഴക്ക് തീരുന്നതാണ് ദൈവത്തിന്റെ ആലോചന. മനസ്സിലായോ? മകനെ മകളെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൽ ചില പ്രവചനങ്ങൾ കോമണാ. ഇപ്പൊ ചില പ്രവചനം എനിക്ക് ദൈവത്തെ പേടിയുള്ളവണ്ട്, അല്ലെങ്കിൽ ഞാനും ഇച്ചിരി പ്രവചിച്ചേനെ. കാരണം എന്താണെന്ന് അറിയാമോ? ചില പ്രവചനങ്ങൾ കോമണ. ഞാനിപ്പോ ചാടി അങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇപ്പം ഈ അച്ഛൻ ഇവിടെ ഇരിക്കുക, ഈ അച്ഛന്റെ തലയിലോട്ട് കൈവച്ചിട്ട് കഴിഞ്ഞ നാളുകളിൽ ദൈവം നിന്നെ നടത്തിയ വിധങ്ങൾ നീ ഓർക്കുക. ഓർക്കരുത്, ഞാൻ പറഞ്ഞില്ലേ അച്ഛനെ ഓർക്കരുത്. തന്നെ അല്ല വാർത്തക്കയോ നരയുള്ള കാലത്തോളം നിന്നെ ഞാൻ കൈവിടത്തില്ല. അച്ഛനെ നരയുണ്ട്, അത് ആർക്കറിയാൻ വയ്യാത്ത, പറഞ്ഞ മനസ്സിലായോ? അല്ല വേറെ ഒരാള് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഞാൻ അച്ഛനോടങ്ങ് പറയാന്ന് പറഞ്ഞാൽ അത് എന്റെ ആത്മാവിൽ നിന്ന് ഞാൻ എടുത്തു പറയുന്നതാ. അത് ജനറല്ല, അത് 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 അതെന്ന് പറയുന്നത് ആർക്ക് വേണേലും പറയാം, ഏത് പോലീസുകാരനും പറയാം മലയാളത്തിൽ പറഞ്ഞ എന്ന് പറഞ്ഞതുപോലെ ജനറലായിട്ട് ആരാ ഒരാൾ ഇവിടെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. ഇവിടെ പലർക്കും ഇപ്പം വേദനയുണ്ട്, ജോലി പോയ എന്റെ വേദന, ശമ്പളം കുറച്ച് കിട്ടുന്നതിന്റെ വേദന, എത്ര പിള്ളേർക്ക് അഡ്മിഷൻ കിട്ടാത്തതിന്റെ വേദന, ആർക്കാ ഇവിടെ വേദന ഇല്ലാത്തത് അല്ലേ? ആ വേദനകൾ അങ്ങനെ കോമൺ ആയിട്ട് പറയുന്നതൊന്നും ഒരു പ്രവചനമല്ല, സ്പെസിഫിക് ആണ്. ഞാൻ പറഞ്ഞല്ലാതെ മഞ്ഞും മഴയും പെയ്യത്തില്ല, അതാ പ്രവചനം. പെയ്യത്തില്ലെന്ന് പറഞ്ഞാൽ പെയ്യത്തില്ല. അല്ല ഇന്ന് അങ്ങനല്ല, പ്രവചിച്ചിട്ട് പോയാൽ നടക്കാതിരിക്കാൻ വേണ്ടി പോയിരുന്നു പ്രാർത്ഥിക്കുക. ഇനി ഇവര് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഇവര് രക്ഷപ്പെടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഒരിക്കലേ ഒരു സഹോദരി മറ്റൊരാളിന്റെ പ്രസംഗം ട്രാൻസ്ലേറ്റ് ചെയ്തു, മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് ഇയാള് ഈ പ്രസംഗിച്ച മലയാളത്തിൽ പറഞ്ഞ ആളൊരു പ്രവാചകനാണ്, ട്രാൻസ്ലേറ്റ് ചെയ്ത ആളൊരു പെൺകൊച്ച്. അവള് ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു, യോഗമെല്ലാം കഴിഞ്ഞു പറഞ്ഞു, ഈ കൊച്ചിന് നമുക്കൊരു നല്ല ജീവിത പങ്കാളിയെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവള് കല്യാണവും കഴിഞ്ഞ് രണ്ട് പിള്ളേരും ഉണ്ട്. അപ്പൊ ആരാണ്ട് ഫ്രണ്ടിലിരുന്ന് ഇതുപോലെ ഒരാള് പറഞ്ഞു, ഹേ അയ്യോ അവളെ കെട്ടിച്ച ആ എന്നാലും വേണ്ടിയല്ല പ്രാർത്ഥിക്കാമെന്ന്, എന്നാലും വേണ്ടിയല്ല പ്രാർത്ഥന. ഇത്തരത്തിലുള്ള സെൻസ് ഇല്ലായ്മയാണ് നമ്മുടെ ആളുകൾ പറ്റിക്കുന്നത്. ഇതിനെയൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? നിങ്ങളെ ഒരുപക്ഷെ ഞാൻ ഈ വചനം പറയുമ്പോൾ ഞാനൊരു പ്രവാചക വിരുദ്ധനായി നിങ്ങൾ എന്നെ ചിത്രീകരിക്കാം. അല്ല, സത്യത്തിന്റെ വാക്കുകളാണിത്. പ്രവചനം ഞാൻ വിശ്വസിക്കുന്നു, പ്രവചനം ഞാൻ അംഗീകരിക്കുന്നു. പ്രവാചക ശബ്ദം ഇന്നും നിലച്ചിട്ടില്ല, പക്ഷെ ദൈവസഭയ്ക്ക് സത്യസന്ധതയുള്ള പ്രവാചകന്മാരെ ആവശ്യമുണ്ട്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് ശക്തമായി വിളിച്ചു പറയുന്ന പ്രവാചക ശബ്ദം പെന്തക്കോസ്ത് സഭകളിൽ മുഴങ്ങണം. മുഖം നോക്കാതെ, സാഹചര്യങ്ങൾ നോക്കാതെ, പൊതുവായി എന്തെങ്കിലും വിളിച്ചു പറയാതെ, അങ്ങനെയുള്ള പ്രവാചകന്മാരെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സഭയ്ക്ക് ആവശ്യമുണ്ട്. സ്തോത്രം. നമ്മൾ പ്രവചനത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പ്രവചനപരം നമ്മൾ എക്സർസൈസ് ചെയ്യണം. പിന്നെ ചിലപ്പം നമ്മൾ അങ്ങ് ചിലരെ പ്രവാചകന്മാരാക്കും. ജനത്തിന് അങ്ങനൊരു പ്രശ്നമുണ്ട്. എന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ ചിലരൊക്കെ വീടുകളിലൊക്കെ വിളിച്ചോണ്ട് പോകും, യോഗത്തിന് പ്രാർത്ഥിക്കാനും ഒക്കെ വിളിച്ചോണ്ട് പോകും. പ്രവാചകന്മാരിൽ നിന്നും ഒന്നെന്നുള്ള നിലയിലല്ല പോകുന്നത്. പക്ഷെ അവിടെ ചെന്ന് ഉറങ്ങി കഴിച്ചുമൊക്കെ കഴിയുമ്പോൾ രാവിലെ ഒരു ചോദ്യമുണ്ട്, ദൂത് വല്ലതും ഉണ്ടോ? ഇങ്ങനെ ഒരു നാല് പ്രാവശ്യം ചോദിച്ചു കഴിയുമ്പോൾ ആരാ പറയാതിരിക്കുന്നേ? കാരണം ഒന്നാമത് വല്ലതും കിട്ടണം. അപ്പൊ രണ്ടു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദൂതുണ്ട്. എന്താ ദൂത്? ഒരു മകൾ ഏറ്റവും
ഏറ്റവും വലിയ ഒരാളായിട്ട് അമേരിക്കയിലെ ഏറ്റവും വലിയ ആള് പ്രസിഡന്റിന്റെ കൂടെ നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നു. വല്ല പ്രശ്നമുണ്ടോ? ഇരിക്കട്ടെ ഒരു 250. അപ്പോ നമ്മൾ ചിലരെ പ്രവാചകന്മാരാക്കി വിടും. സഹോദരിമാരെ, നിങ്ങൾ ആരെയും പ്രവാചകന്മാരാക്കരുത്. സഹോദരന്മാരെ, നിങ്ങൾ ആരെയും പുരുഷന്മാർ ആ കാര്യത്തിൽ ഇച്ചിരി ഡീസന്റ് ആണ് എനിക്ക് തോന്നുന്നത്. എനിവേ, അല്ലെങ്കിൽ നിങ്ങൾ തങ്ങളത് അങ്ങ് തീർത്തു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ അങ്ങനെ ചിലരെ അങ്ങ് ദൂത് പറഞ്ഞ് പ്രവാചകന്മാരാക്കും. കാരണം ഇവർക്ക് എന്തെങ്കിലും ഒന്ന് കേട്ടല്ലാതെ ഇവരെന്ത് ചെയ്യത്തില്ല. ഇവർക്ക് അതേ സംഗതി പാസ്റ്റർ പറഞ്ഞാൽ ഇവർ അംഗീകരിക്കത്തില്ല. അതാ വേറൊരു വിഷയം. അതേ സംഗതി പാസ്റ്ററോ അല്ലെങ്കിൽ സഭയിലെ ഒരു എൽഡറോ ഒരു മൂപ്പനോ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യത്തില്ല. അത് അതത്ര നമുക്ക് പ്രശ്നമെന്ന് പറഞ്ഞാൽ തലയിലൊന്ന് കൈവച്ച് മോളെ മകളെ എന്നൊന്ന് വിളിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്കൊരു സുഖം. ആദിവാസികൾ മരുന്ന് കഴിക്കുന്ന പോലെ, ആദിവാസികളുടെ അടുത്ത് മരുന്ന് ചെല്ലുന്ന ഉടനെ ഒരാൾ മരുന്ന് എഴുതി കൊടുത്തു, ഡോക്ടറിൽ നിന്ന് മരുന്ന് എഴുതി കൊടുത്തു, ഇതുകൊണ്ട് കഴിക്കാൻ പറഞ്ഞു. ഇപ്പൊ പുള്ളി വിചാരിച്ച് ഈ പേപ്പറാ കഴിക്കുന്നത്, ചുരുട്ടി അങ്ങ് വിഴുങ്ങി. പിറ്റേ ദിവസം ചെന്ന് ഡോക്ടറുടെ അടുത്ത് ചോദിച്ചു, എങ്ങനെ ഉണ്ട്? പിന്നെ സുഖമായി, പരമാനന്ദ സുഖം ഈ പേപ്പർ വിഴുങ്ങിയപ്പോ എന്ന് പറഞ്ഞതുപോലാണ് നമ്മളുടെ ദൂത് കേപ്പന. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ല, നിങ്ങളുടെ പാസ്റ്റർ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കത്തില്ല, സഭയിൽ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. ഇതുകൊണ്ട് കഴിച്ചോ, തലയെ കൈവച്ച് നാല് വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുകൊണ്ട് വിഴുങ്ങും, നമുക്ക് സുഖമായി. ദൈവാത്മാവ് പറഞ്ഞതല്ലേ നമ്മൾ സമ്മതിച്ചു. മാറണം. നിന്റെ ജീവിതം വേദപുസ്തക അടിസ്ഥാനത്തിൽ പണിയപ്പെടണം. സഭ വേദപുസ്തക അടിസ്ഥാനത്തിൽ പണിയപ്പെടണം. ദൈവത്തിന്റെ കൃപാവരങ്ങളെ ജ്വലിപ്പിക്കുന്ന വ്യക്തികൾ സഭയിൽ ഉണ്ടാകണം. വിപണനം, പ്രവചനത്തിലുള്ള വിപണനം നിർത്തണം. കള്ളപ്രവചനങ്ങളെ കണ്ടു മനസ്സിലാക്കുന്ന ആത്മീക മനുഷ്യരുണ്ടാകണം. പഠിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ടാകണം. ആത്മീകർ സഭയിലുണ്ടാകണം. അതാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. സ്തോത്രം. ഒരിക്കല് ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന അവസരത്തിലാണ്. ഞങ്ങളന്ന് അഞ്ചാറ് പിള്ളേര്, അഞ്ചാറല്ല അതിൽ കൂടുതൽ ആളുകളുണ്ട്, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും സുവിശേഷ വില ചെയ്യുകയും ട്രാക്ട് കൊടുക്കുകയും പരസ്യയോഗം നടത്തിയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയ്ക്കാണ് ഒരാള് പ്രവചന ദൂതമായിട്ട് വന്നു. ദൂതമായിട്ട് വന്നൊരു പറഞ്ഞു, നിങ്ങളിൽ ബീഡി വലിക്കുന്ന ഒരാളുണ്ട്. ആരില്ല? ഈ 10-12 പേരിൽ ഒരാള് ആര് പുകവലിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ആരാണ് പുകവലിക്കുന്നതെന്ന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. നിങ്ങളിൽ ഒരുത്തൻ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയ പോലെ ഇതിനകത്തിൽ ആരാ പുകവലിയൻ? നിങ്ങൾ നോക്കുക. അവസാനം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, പ്രവാചകനെ വിടാൻ പാടില്ല, തടയണം. പ്രവാചകനെ തടയണം. എല്ലാവരും ഉപവസിക്കാൻ തയ്യാറായി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ആരും ഇത് തെളിയിക്കുന്നിടം വരെ ഒരാളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സമ്മതിക്കത്തില്ല. ആരാണെന്ന് പറഞ്ഞാൽ അത് തെളിയുന്നിടം വരെ ഞങ്ങൾ ഇരിക്കാമെന്ന് പറഞ്ഞു. ഏതായാലും പുള്ളി രക്ഷപ്പെട്ട് പോയി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നവരെ തടഞ്ഞു നിർത്തണം. അതിനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാകണം. നടക്കുമില്ലേ? സ്തോത്രം. വേറെ ഒരു പ്രവാചകൻ ഒരിക്കൽ വന്ന് പ്രവചിച്ചു. ആ സഹോദരി ദുബൈയിൽ കുറച്ചു കാലം ജീവിച്ചതാ, 3-4 കൊല്ലം ജീവിച്ചതാ. അവിടുത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല തടിയൊക്കെ ഉള്ള ഒരു സഹോദരിയാ, ഉയരം കുറവാ. പ്രവാചകൻ കറങ്ങിക്കറങ്ങി ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, നിനക്ക് സുഖകരമായ ഒരു വിടുതൽ ഞാൻ നൽകാൻ പോവുകയാണ്. അവരുടെ മൂത്ത മകൻ അന്നേരം BDS കോയമ്പത്തൂർ പഠിക്കുക. അപ്പോഴാ വിടുതൽ. പുള്ളിക്കാരി വിചാരിച്ചു, ഇവരെ പ്രസവിക്കാനുള്ള ദിവസങ്ങൾ അടുത്തിരിക്കുകയാണെന്ന് ഈ വണ്ണമെല്ലാം കൂടെ കണ്ടു വിചാരിച്ചു. ദൈവാത്മാവല്ല ഇതൊന്നും. ഇവിടെ അടുത്ത സമയത്ത് ആരോ പ്രവചിക്കുന്നതായിട്ട് കേട്ടു. ഒരു വെള്ളക്കാരി കൊച്ചിന്റെ അപ്പൻ ആരാണെന്ന് തിരക്കി പ്രവാചകന്റെ അടുത്ത് കൊണ്ടുവന്നു. പ്രവാചകൻ പറഞ്ഞു, അത് നിന്റെ അപ്പനല്ലെന്ന് പറഞ്ഞു. ഇനി തൊട്ട് DNA ടെസ്റ്റ് ഒന്നും വേണ്ട, ഇവരെ വരുത്തിയാ മതി. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല പ്രവചന ശബ്ദം ഉപയോഗിക്കുന്നത്. ദൈവസഭയുടെ വളർച്ചയ്ക്ക്, ദൈവശക്തിയുടെ വ്യക്തിയുടെ വളർച്ചയ്ക്ക് പ്രവചനം വളരെ ശക്തിയോടെ ഉപയോഗിക്കാവുന്ന ഒരു വലിയ 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 ഒരു 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 ദൈവത്തിന്റെ ദാനമാണ്. പ്രവചനവരം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഒരു സംഗതിയാണ് രോഗശാന്തികളുടെ വരം. രോഗശാന്തികളുടെ വരം ഈ ഏരിയയിൽ നമ്മൾ വളരെ സൂക്ഷിക്കണം. രോഗശാന്തികളുടെ വരമുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ രോഗങ്ങൾക്കും ഒരാൾ തന്നെ പ്രാർത്ഥിക്കണമെന്നില്ല. ചിലർക്ക് ചില രോഗങ്ങളുടെ മേൽ എന്ത് കാണും? പ്രത്യേകമായ ഒരു അധികാരം കാണും. അതില്ലെന്ന് പറയാനോ? രോഗശാന്തികളുടെ വരം. പക്ഷേ ദൈവം എന്താണ് രോഗശാന്തി സംബന്ധിച്ച് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്? എങ്ങനെയാണ് രോഗമുണ്ടാകുന്നത്? ഒന്ന്, രോഗം പല കാരണങ്ങളാലായിട്ടുണ്ടാകാം. നമ്പർ വൺ,
അമിത ഭക്ഷണം കൊണ്ട് രോഗമുണ്ടാകാം. ഉള്ള പന്നിയും പോത്തും കാളയെല്ലാം കൂടെ വാരി വിഴുങ്ങുക, ഓരോ എക്സസൈസും ഇല്ല, രോഗിയാകും. ആ രോഗിയായതിന് കാരണം അവരവർ തന്നെ. അപ്പൊ കുറച്ച് കഴിക്കുന്നതാ നല്ലത്. അമിത ഭക്ഷണം, എക്സസൈസ് ഇല്ല, അത് രോഗമാകാം. രണ്ടാമത് ശരീരത്തിലുള്ള വൈറ്റമിൻസ് അല്ലെങ്കിൽ ശരീരത്തിലുള്ള മറ്റെന്തെങ്കിലത്തിന്റെ അയണ, ഇങ്ങനെയുള്ള ശരീരത്തിന് വേണ്ട കണ്ടന്റുകളുടെ കുറവ് കൊണ്ട് രോഗമാകാം. അതിന് വല്ല ടോണിക്കോ അതിനുള്ള ഭക്ഷണങ്ങളോ വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ അതങ്ങ് മാറും. അങ്ങനെ രോഗികളാണ്. മൂന്ന്, പാപം കൊണ്ട് രോഗമുണ്ടാകാം. മാനസാന്തരത്തിലേക്ക് ഇത് നിമിത്തം നിങ്ങളിൽ പലരും രോഗികളും. അപ്പൊ പാപം കൊണ്ട് രോഗികളുണ്ട്, രോഗമാകാം. പലരും നിദ്ര പ്രാപിക്കുന്നു. അപ്പൊ രോഗം അതിൽ നിന്നുണ്ടാകാം, പാപത്തിൽ നിന്ന് രോഗമുണ്ടാകാം. ഒരിക്കലൊരു അച്ഛനെ, നമ്മുടെ ആളുകൾ വേദപുസ്തകം നല്ലവണ്ണം അറിയാവുന്നവരാണല്ലോ, കർത്തൃമേശയ്ക്ക് ഏറ്റവും പുറയിലായിരിക്കുന്നു, അല്ല ഈ അല്ലാത്ത ദിവസങ്ങളിൽ കർത്തൃമേശയ്ക്ക് പുള്ളി ഏറ്റവും മുന്നേ വന്നിരിക്കും. ഇതുപോലെ പുള്ളി വാ പറയുന്നത് എന്താണെന്നറിയാമോ? ഇത് നിമിത്തം നിങ്ങളിൽ പലരും രോഗികളും ബലഹീനരുമാകും. ഏത് നിമിത്തം? ഈ കർത്തൃമേശ കേരളത്തിലല്ല, ഒരേ ഗ്ലാസ്സിൽ നിന്ന് എല്ലാരും കൂടെ കുടിക്കുകയല്ലേ, ഇത് നിമിത്തം. അപ്പൊ ഇവിടെ ആ പ്രശ്നമില്ല, ഇത് നിമിത്തം. അപ്പൊ പുള്ളി ആദ്യം കുടിക്കും, അപ്പൊ പുള്ളി രോഗിയാവത്തില്ല. ഇത് നിമിത്തം നിങ്ങൾ പലരും രോഗികളും ബലഹീനരുമാകുന്നു. അപ്പൊ പുള്ളി അതിനെ വ്യാഖ്യാനിച്ചതാ. പുള്ളി ആദ്യം വരുന്നു. ഇനിവേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വന്ന്, ഇങ്ങനൊക്കെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്, രോഗം പല. അപ്പം ഇനിയും രോഗിയായാൽ എന്ത് സംഭവിക്കണം? നിങ്ങളിൽ രോഗിയായിരിക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തി എണ്ണ പുരട്ടി. നമ്മള് അതിന്റെ ഇടയ്ക്കുള്ളത് ഞാൻ അതാ ഇങ്ങനെ ശ്രദ്ധിച്ചത്. പാപമേറ്റു പറയണം, തമ്മിൽ തമ്മിൽ പാപങ്ങളെ ഏറ്റു പറയണം. ഇപ്പൊ സാധാരണ സംഭവിക്കുന്ന എന്നാൽ രോഗശാന്തി മൂപ്പനെ മരുത്തും, എണ്ണയും കൊണ്ടുവരും, എണ്ണ കൊണ്ട് കുളിപ്പിക്കുകയും ചെയ്യും, പക്ഷെ ഒരു ഗുണവുമില്ല. പക്ഷെ ഇടയ്ക്കൊരു കാര്യം കിടപ്പുണ്ട്. എന്താ കിടക്കുന്നത്? തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യണം? പാപങ്ങളെ ഏറ്റു പറയണം. അപ്പോൾ ഒരു സഭയിൽ, ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ രോഗമുണ്ടാകുന്നത് ആ വ്യക്തിയുടെ ശുദ്ധീകരണത്തിനും ആ കുടുംബാംഗങ്ങളിലുള്ളവരുടെ ശുദ്ധീകരണത്തിനും ദൈവം തന്നെ ചിലപ്പോൾ നൽകിയിട്ടുള്ളതായിരിക്കും. മനസ്സിലായോ? സഭയിലെ മൂപ്പനെ വരുത്തണം. സഭയിലെ മൂപ്പനെന്ന് പറഞ്ഞാൽ മുതുക്കനല്ല, മൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 വയസ്സുള്ള പുള്ളിയാണേലും അതാ മൂപ്പൻ. അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സഭാ ശുശ്രൂഷകൻ പ്ലസ് എൽഡർ എന്ന് പറയുന്നത് പ്രായമുള്ള ആള് തന്നെ, അതാണ്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, രണ്ടു നിലയിലും നമുക്കതിനെ വ്യാഖ്യാനിക്കാമെങ്കിലും അവൻ മൂപ്പന്മാരെ സഭയിലാക്കി വെച്ചു. അവിടെ എൽഡർ അല്ല, സഭയിലെ സഭ നയിക്കാനുള്ളടത്ത്. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, പാപങ്ങളെ ഏറ്റു പറയണം, നമ്മള് മാനസാന്തരത്തിലേക്ക് നയിക്കണം, അവർക്ക് രോഗശാന്തി ലഭിക്കും. പ്രിയരെ, രോഗശാന്തി ഇന്നും നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നു. ഇനി ഒരാൾക്ക് രോഗശാന്തി ഉണ്ടായാൽ അത് സാക്ഷീകരിക്കേണ്ടത് ആരാ സാക്ഷീകരിക്കേണ്ടത്? ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഒരാൾക്ക് രോഗസൗഖ്യം ലഭിച്ചു, അതെ, പിന്നെ പറയാം, ഞാൻ എനിക്ക് മനസ്സിലായി. അപ്പോ ആരാണ് ഈ രോഗശാന്തി ലഭിക്കുമ്പോൾ ആരാണ് പറയേണ്ടത് സാക്ഷ്യം? സൗഖ്യം. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം ഒന്നെടുത്തേ. അപ്പോസ്തല പ്രവൃത്തി, നമ്മൾ പൊതുവെ പറയുന്ന ഒരു സംഗതി അതാണ്. പക്ഷേ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തിയിൽ അടുത്ത വാക്യം കൂടെ, അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിന്റെ താഴോട്ടുള്ള വാക്യങ്ങളൊന്ന് നോക്കി. ദിനം പ്രതി ഇരുത്താറുണ്ട്, അവൻ പത്രോസും യോഹന്നാനും ദേവാലയത്തിൽ കടപ്പാൻ പോകുന്നത് കണ്ടിട്ട് ഭിക്ഷ ചോദിച്ചു. അടുത്തത് നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു സംഗതിയുണ്ട്. അതിന്റെ 3-ാം അധ്യായം 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 11-ാം വാക്യം.
അവൻ പത്രോസിനോടും യോഹന്നാനോടും ചേർന്ന് നിൽക്കുമ്പോൾ ജനമെല്ലാം വിസ്മയം പൂണ്ട് ശലോമോന്റേത് എന്ന പേരുള്ള മണ്ഡപത്തിൽ അവരുടെ അടുക്കൽ ഓടിക്കൂടി.
ഓക്കെ, ഇനി അതിന്റെ 7-ാമത്തെ വാക്യം കൂടെ ഒന്ന് വായിച്ചേ.
അവനെ വലങ്കൈക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു, ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ചു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു, നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു.
അടുത്തത്
അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു.
അടുത്തത്
ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ പിഷയാചിച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു.
ആരാ ഇവിടെ പറയുന്നത്? രോഗസൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ, ഇവൻ ഓടിയും തുള്ളിയും നടന്ന് കഴിഞ്ഞപ്പോൾ ജനം പറയുകയാണ്, ഇവൻ ആ ദേവാലയത്തിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചവൻ അല്ലയോ? കാരണം വ്യക്തമായി ജനത്തിന് മനസ്സിലായി ഈ മുടന്തൻ എന്ത് ചെയ്തെന്ന്, സൗഖ്യം പ്രാപിച്ചെന്ന്. തീർച്ചയായും അവനൊരു കാര്യം അവനവന്റെ താഴെ പറയുന്നുണ്ട്, കർത്താവ് എന്നെ സൗഖ്യമാക്കി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിനു മുൻപ് തന്നെ ആർക്ക് മനസ്സിലായി? ജനത്തിനു മനസ്സിലായി. അപ്പോൾ കാര്യമായ ഒരു രോഗശാന്തി ഉണ്ടായാൽ എവിടെ ഉണ്ടായാലും, ഇവിടെ ഉണ്ടായാലോ കേരളത്തിലുണ്ടായാലോ ലോകത്തിന്റെ ഏത് ഭാഗത്തുണ്ടായാലും, എടുത്തു പറയത്തക്ക ഒരു രോഗശാന്തി ഉണ്ടായാൽ അതാര് പറയും? ജനം വളരെ സ്പഷ്ടമായി പറയും, ജനം വളരെ വ്യക്തമായി പറയും. അവരെയും കൊണ്ട്, പത്രോസിനെയും കൊണ്ട്, ഈ പത്രോസിനും യോഗന്നാനും ഈ മുടന്തനെയും കൊണ്ട് പിന്നെ വട്ടം ചുറ്റി നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? മനസ്സിലായില്ലല്ലേ. എന്ന് പറഞ്ഞാൽ രോഗശാന്തി ഒരു ആള് പ്രാപിച്ചാൽ ആ ആളിനെയും കൊണ്ട് പിന്നെ ലോകത്ത് മുഴുവൻ ഇവൻ എന്റെ സുഖം പ്രാപിച്ചു കോപിച്ചു എന്നൊന്നും നിന്ദയുണ്ട? അനേക രോഗശാന്തിക്കാരും ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ കുവൈറ്റിൽ പ്രസംഗിച്ചതായിരുന്നപ്പോൾ അവിടെ രോഗികൾ സൗഖ്യമായി, എടാ ഇവിടെ എന്താ സൗഖ്യമാകാത്തെ? അല്ലെങ്കിൽ ഞാൻ തിരുവനന്തപുരത്ത് ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ അവിടെ എല്ലാവരും എഴുന്നേറ്റ് ചാടി, എടാ ഇവിടെ എന്താ ചാടാത്തെ? പഴയ കഥകൾ പറഞ്ഞു വഞ്ചിക്കുന്നതല്ല രോഗശാന്തി എന്ന് പറയുന്നത്. രോഗശാന്തി എന്ന് പറഞ്ഞാൽ, രോഗശാന്തി യഥാർത്ഥത്തിലുണ്ടെങ്കിൽ ശരിയായ രോഗശാന്തി ഇന്നുമുണ്ട്, ഇന്നും നടക്കും. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് രോഗികൾ സൗഖ്യമായിട്ടുണ്ടോ? ഉണ്ടോ? ആരും അനങ്ങുന്നില്ലല്ലോ. ഉണ്ടോ? ഇല്ലേ. എത്രയോ പേര് സൗഖ്യമായിട്ടുണ്ട്, എത്രയോ പേര് ഞാൻ പ്രാർത്ഥിച്ച് രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. ഞാൻ ദൈവത്തിന്റെ ശക്തിയിൽ, ദൈവത്തിന്റെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോയത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വിളിച്ചു പറയുവാനോ, അതൊന്നും വിളിച്ച് എനിക്ക് വലുതാകുവാനോ അല്ല, ദൈവത്തിന്റെ ദാനമാണത്. പ്രിയരെ, രോഗശാന്തി എന്ന് പറയുന്നത് ഇന്നുമുണ്ട്, ഇപ്പോഴും നടക്കും. ഇപ്പോഴും ദൈവമക്കളായ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ രോഗികൾ സൗഖ്യമാകും. ദൈവദാസിമാരായ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഇപ്പോഴും രോഗികൾ സൗഖ്യമാകും. നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവശക്തിയോടെ നിങ്ങൾ ദൈവശക്തിയോടെ രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നാൽ കാലങ്ങൾ മാറി, വേദപുസ്തകത്തിൽ നിന്നൊക്കെ വിട്ടുപോയി, പരിപാടികളൊക്കെ മാറി, മാധ്യമങ്ങൾ രംഗത്ത് വന്നു, വലിയ വലിയ മീഡിയാസ് ഒക്കെ രംഗത്ത് വന്നു. രംഗത്ത് വന്നു കഴിഞ്ഞപ്പോൾ പറ്റുന്നതെന്നറിയോ, 10,000-10,000 രൂപ പേട് കൂടുന്ന ഒരാള് പറയാണ്, ഇവിടെ ഇരിക്കുന്നവരിൽ ചില ആളുകൾക്ക് നടുവേദനയുണ്ട്. ആർക്കാ നടുവേദനയില്ലാത്ത? അച്ചാന് നടുവേദന ഇല്ലയോ? പ്രായമുള്ള ഇല്ല. ഓക്കെ, സ്തോത്രം, വളരെ ഉപകാരം. അങ്ങനെ പറയുന്നവരുണ്ടാകണം, അങ്ങനെ പറയുന്നവരുണ്ടാവണം. ഇല്ല എന്ന് പറയാനുണ്ടാകണം. 10 പേര് അല്ലെങ്കിൽ 10,000 പേര് കൂടുന്ന, 5,000 പേര് കൂടുന്ന ഒരിടത്ത് ഇവിടെ ഇരിക്കുന്നവരിൽ ചിലർക്ക് കാലിന് മുട്ടിന് വേദനയുണ്ടെന്ന് പറഞ്ഞാൽ 50 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് മുട്ടിന് ചില മിക്കവാറും ഉള്ളവർക്കൊക്കെ വേദന തുടങ്ങും. അതിനകത്തിൽ ഒരാൾ ചാടും, ഓക്കെ ഇവർ സുഖമായി, കൈയടിക്കുന്നു, അത് കെട്ടിപ്പിടിക്കുന്നു, വീഡിയോ എടുക്കുന്നു, ഓടിപ്പോന്നു. ഇതൊന്നും വേദപുസ്തകത്തിലുള്ളതല്ല. ആണോ? രോഗികൾ സൗഖ്യമായാൽ വ്യക്തമായി അത് രോഗികൾക്ക് മനസ്സിലാകും, അത് നാട്ടുകാർക്ക് മനസ്സിലാകും. ഈ ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു ഫീലിംഗ് അല്ല. ഒരിക്കലും ഒരു അച്ചായൻ സ്റ്റേജിൽ കയറി സാക്ഷി പറഞ്ഞു, എന്റെ ഡയബറ്റിക് എല്ലാം പോയെന്ന് പറഞ്ഞു. ഒരാഴ്ച കഴിഞ്ഞാണ് ഒരു ആവശ്യത്തിന് ഞങ്ങളുടെ വീട്ടിൽ വന്നത് അദ്ദേഹം. അദ്ദേഹം ഒരു അസിസ്റ്റന്റ് കളക്ടറാണ്. അദ്ദേഹത്തിന് ചായ കൊടുത്ത് ഉണ്ടെ പറഞ്ഞു, വിത്തൗട്ട് മതി കേട്ടോ. അപ്പൊ ഞാൻ ചോദിച്ചു, സാറേ ഇതെല്ലാം പോയെന്ന് പറഞ്ഞല്ലോ. അത് ഇനി ഞാൻ പറയാതിരുന്നുകൊണ്ട് പോയില്ലെന്ന് വേണ്ട, അതുകൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞതാ പാസ്റ്റർ എന്ന് പറഞ്ഞു. പല രോഗശാന്തി ഇങ്ങനെ, ഇനി ഞാൻ പറയാതിരുന്നത് കൊണ്ട് നടന്നില്ലെന്ന് വേണ്ട, അതുകൊണ്ട് അങ്ങ് നടന്നോട്ടെന്ന് വിചാരിച്ച് ചാടിക്കേറി പറയുക. പരവേശം പിടിച്ച് പറഞ്ഞത് കൊണ്ടൊന്നും രോഗശാന്തി കിട്ടത്തില്ല. രോഗശാന്തി ഇന്നുമുണ്ട്. ദൈവസഭ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മുൻപോട്ട് വിളിച്ച് കൈവച്ച് പ്രാർത്ഥിക്കണം. പ്രായമുള്ളവർ, എൽഡേഴ്സ്, പാസ്റ്റർമാര്, വിശ്വാസികൾ ഒന്നിച്ച് ദൈവമക്കൾക്ക് വേണ്ടി, അവരുടെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പ്രാദേശിക സഭകൾ സാക്ഷ്യമായി തീരണം. അതാ ഞാൻ പറയുന്നത്. എല്ലാ ഞായറാഴ്ചയും ആ ശുശ്രൂഷകൾ നടക്കട്ടെ. പ്രാർത്ഥന യോഗം അങ്ങോട്ട് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവർ മുമ്പോട്ട് കടന്നു വരാമെന്ന് മുമ്പോട്ട് വിളിച്ചു വെച്ച് എൽഡേഴ്സ് അവരുടെ തലയിൽ കൈവച്ച് കൈവെക്കാതെയോ എങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ പ്രാർത്ഥിക്ക്. ദൈവം അത്ഭുതങ്ങൾ നിങ്ങളുടെ സഭയിൽ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സഭയുടെ ദൈവത്തിന്റെ ശക്തി, ദൈവത്തിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ദൈവസഭകളിൽ നടക്കാൻ ഈ കാലഘട്ടങ്ങളിൽ ഇപ്പോഴും 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 നടക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സ്തോത്രം, അതിപ്പോഴും നടക്കും, നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ആ രോഗശാന്തിയുടെ വരം ഇപ്പോഴുമുണ്ട്. അങ്ങനെ നമ്മൾ പ്രധാനമായിട്ടും കണക്കാക്കുന്നത് പ്രവചനവും രോഗശാന്തിയുമാണ്. ഇത് രണ്ടും നമുക്ക് വലിയ ഇഷ്ടമാണ്. ഇത് രണ്ടും ഉള്ളവരെ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് അംഗീകരിക്കും. പക്ഷെ വേറെ ചില വരമുണ്ട്, സഹായം ചെയ്യുവാനുള്ള വരം, കരുണ ചെയ്യുവാനുള്ള വരം, ദാനം ചെയ്യുവാനുള്ള വരം. നോക്കുക, മിറക്കിൾസ് നമുക്ക് വലിയ ഇഷ്ടമാ, അതൊക്കെ ഇഷ്ടമാണ്. എന്നാൽ അതിനകത്തിൽ ദൈവത്തിന് സ്തോത്രം, ആ ലിസ്റ്റിൽ വന്നിട്ടില്ലെങ്കിലും ദൈവത്തിന് സ്തോത്രം, മറ്റു ചില വരങ്ങളുണ്ട്, സഹായം ചെയ്യുന്നതിനുള്ള വരം. ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ചിലർക്ക് സഹായം ചെയ്യുന്നില്ലേ, അതൊരു വരമാണ്. നിങ്ങൾ ചിലർക്ക് ദാനം ചെയ്യുന്നില്ലേ, അത് വരമാണ്. ആരോരും അറിയാതെ ദാനം ചെയ്യുവാനുള്ള അതൊരു വരമാണ്. ആരോരും അറിയാതെ നിങ്ങൾ സാധുക്കളെ സഹായിക്കുന്നത് ഒരു വരമാണ് സഹോദരി, അതൊരു വരമാണ് സഹോദര. ഈ രാജ്യത്ത് എനിക്കൊരു സഹോദരനെ അറിയാം. ഞാൻ പലയിടത്തും അദ്ദേഹത്തിന്റെ കാര്യം പറയാറുണ്ട്. അദ്ദേഹം ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നു. മൂന്ന് പെൺകുട്ടികൾ അദ്ദേഹത്തിനുണ്ട്, ഭാര്യയും ഭർത്താവും. ഒരു അപ്പാർട്ട്മെന്റ്, രണ്ട് റൂമുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ. പക്ഷെ ഇപ്പോഴും അദ്ദേഹം ഒരു മുറി ദൈവദാസന്മാർക്ക് വേണ്ടി മാറ്റിവിട്ടിട്ടുണ്ട്. തന്റെ കുടുംബം, തന്റെ ഭാര്യ ജോലി ചെയ്യുന്നയാളല്ല. അദ്ദേഹത്തിന് പാസ്റ്റർമാർക്ക് താമസമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, ഇക്കാൻ ഇടമില്ലെന്നറിഞ്ഞാൽ ആ മുറിയിൽ അദ്ദേഹം താമസിപ്പിക്കും. വേണുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു കൊടുക്കും. അവരഞ്ചു പേരും കൂടെ ഒരൊറ്റ മുറിക്കകത്ത് കിടക്കും. മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്, അതൊരു വരമായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. പക്ഷേ പ്രവചന വരം പോലെ അതൊരു വരമാണ്, പ്രവചന വരം പോലെ അതൊരു വരമാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങൾക്കുള്ള വരം നിങ്ങൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ഇതിനകത്തുള്ള വിസ്ഡം, നോളജ്, ഫെയ്ത്ത്, ഹീലിംഗ് പവേഴ്സ്, മിറക്കുലസ് പവേഴ്സ്, പ്രൊഫസി, ഇതെല്ലാം ഇതിനകത്തിൽ വരുമ്പോൾ തന്നെ ഇതിലേതാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ട് ആ വരത്തെ നിങ്ങൾ എക്സർസൈസ് ചെയ്യണം, ആ വരത്തെ ഉപയോഗിക്കണം. സഭയ്ക്ക് അതാണ് ആവശ്യം. പ്രവാചകന്മാരുടെ കാലം തീർന്നിട്ടില്ല, രോഗശാന്തിയുടെ കാലം തീർന്നിട്ടില്ല. നമ്മൾക്കത് എക്സർസൈസ് ചെയ്യാം. നമ്മൾ ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ ശക്തിയാണ്. പ്രായമുള്ളവർ, ചെറുപ്പക്കാർ, യുവാക്കൾ, യുവതികൾ, എല്ലാവരും ആ വരങ്ങളെ ഉപയോഗിക്കുമ്പോൾ ദൈവത്തിന്റെ സഭയ്ക്കാണ് വളർച്ച ഉണ്ടാകുന്നത്. ദൈവത്തിന്റെ നാമമാണ് മഹത്വപ്പെടുന്നത്. നമ്മളുടെ മഹത്വത്തെക്കാൾ ദൈവത്തിന്റെ നാമം അതുമൂലം മഹത്വപ്പെടുവാൻ ഇടയായിത്തീരും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.